إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يقول شيخ الإسلام محمد بن عبد الوهاب رحمه الله تعالى في كتابه الماتع الأصول الستة الأصل الرابع بيان العلم والعلماء والفقه والفقهاء ومن تشبه بهم وليس منهم وقد بين الله هذا الأصل في أول سورة البقرة من قوله يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بأحدي أوف بأحدكم إلى قوله يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. ويزيده وضوحا ما صرحت به السنة في هذا الكلام الكثير البين الواضح للعام البليد. ثم صار هذا أغرب الأشياء وصار العلم والفقه هو البدع والضلالات وخيار ما عندهم لبس الحق بالباطل وصار العلم الذي فرضه الله تعالى على الخلق ومدحه لا يتفوه به إلا زنديق أو مجنون وصار من أنكره وعاداه وصنف في التحذير منه والنهي عنه هو الفقيه العالم. شيخ الإسلام محمد بن عبد الوهاب رحمه الله تعالى അദ്ദേഹത്തിന്റെ ഈ റിസാല അഥവാ അൽ ഉസൂലു സിത്ത, ഇതിൽ നാലാമത്തെ അസ്ലു അൽ അസ്ലു റാബിഉ, ഇതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ബയാനുൽ ഇൽമി വൽ ഉലമ, എന്താണ് ഇൽമ്, ആരാണ് ഉലമാക്കൾ? വൽ ഫിഖ്ഹി വൽ ഫുഖഹ, എന്താണ് ഫിഖ്, ആരാണ് ഫുഖഹാക്കൾ? ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ വേർതിരിച്ച് ബയാൻ ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വമൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും, ആരാണ് ഇൽമും ഫിഖ്ഹുമുള്ള ഉലമാക്കളുടെയും ഫുഖഹാക്കളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടാത്തവർ, എന്നാൽ അവരെപ്പോലെ സാദൃശ്യം നടിച്ചു നടക്കുകയും ചെയ്യുന്നവർ ആരാണ്? യഥാർത്ഥത്തിൽ ഇൽമ് എന്താണ്? യഥാർത്ഥ ഉലമാക്കൾ ആരാണ്? യഥാർത്ഥത്തിൽ ഫിഖ്ഹ് എന്താണ്? യഥാർത്ഥ ഫുഖഹാക്കൾ ആരാണ്?
ആരാണോ യഥാർത്ഥത്തിൽ അതല്ലാത്തവരും എന്നാൽ അവരെപ്പോലെ നടിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ അവരെപ്പോലെ സാദൃശ്യം നടിച്ചു നടക്കുന്ന ആളുകൾ ആരാണ്? അപ്പൊ മൂന്ന് തരത്തിൽ ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് കാര്യങ്ങളും അവന്റെ കിതാബിൽ ബയാൻ ചെയ്തു തന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ യാ ബനി ഇസ്രായീൽ അദ്കുറു നിഅമത്തി അല്ലതി അൻഅംതു അലൈക്കും വ അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വ ഇയ്യായ ഫർഹബൂൻ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ യാ ബനി ഇസ്രായീൽ അദ്കുറു നിഅമത്തി അല്ലതി അൻഅംതു അലൈക്കും വ അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ എന്ന ആയത്ത് വരെ ഈ രണ്ട് കൂട്ടരെയും വേർതിരിക്കുന്ന അഥവാ യഥാർത്ഥത്തിലും അയാഥാർത്ഥ്യത്തിലുമുള്ള ആളുകൾ ആരൊക്കെയാണ്? സത്യസന്ധരായ ഉലമാക്കളും എന്നാൽ ഇൽമിന്റെ അഹലല്ലാത്ത അവരെപ്പോലെ നടിക്കുന്നവരും ആരാണ്? ഈ കാര്യം അതിന്റെ ഉസൂലുകൾ അള്ളാഹു അവിടെ ബയാൻ ചെയ്തിട്ടുണ്ട്. ഇനി സുന്നത്തിൽ നോക്കിയാൽ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ വയസീദുഹു വുദുഹ ഈ കാര്യത്തിൽ ഒന്നുകൂടി വ്യക്തത വർദ്ധിപ്പിക്കുന്നതാണ് മസറഹത് ബിഹി സുന്ന സുന്നത്തിൽ സ്വരീഹായി തന്നെ വളരെ ഖണ്ഡിതമായി ഒരർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം വ്യക്തമായി വന്നിട്ടുള്ള കാര്യങ്ങൾ ഫിഹാദ ഈ കാര്യത്തിൽ അൽ കലാമിൽ കസീർ ധാരാളം വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ട്. അൽ ബയ്യിനിൽ വാദിഹ് അത് സുവ്യക്തമാണ്. ഏതൊരാൾക്കും എത്രത്തോളമെന്ന് ചോദിച്ചല്ലിൽ ആമ്മി അൽ ബലീദ് സാധാരണക്കാരിൽ അങ്ങേയറ്റം സാധാരണക്കാരനായ ഒരു മുസ്ലിമായ മനുഷ്യന് വേർതിരിച്ചറിയാവുന്ന വിധം ആ കാര്യങ്ങൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതിൽ ഹദീസുകളിൽ വന്നിട്ടുള്ള എന്താണ് ഇൽമ്, ആരാണ് ഉലമാക്കൾ, എന്തൊക്കെയാണ് അവർക്കുള്ള ശ്രേഷ്ഠതകൾ, ഈ കാര്യങ്ങളിൽ ഒന്ന് രണ്ട് ഹദീസുകളാണ് കഴിഞ്ഞ മജ്ലിസുകളിൽ ചിലതിൽ നമ്മൾ വായിച്ചത്. ഇനി ഈ കാര്യം ഞാൻ നിങ്ങളോട് തുടക്കത്തിലെ പറഞ്ഞു, ഹദീസിൽ ഷെയ്ഖുൽ ഇസ്ലാം ഈ പറഞ്ഞ വാക്കുപോലെ തന്നെ അൽ കലാം അൽ കസീർ കുറച്ചൊന്നുമല്ല ഹദീസിൽ ഈ കാര്യം വന്നിരിക്കുന്നത്, ധാരാളമാണ്. അതുമാത്രം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നുവെങ്കിൽ വേറൊരുപാട് ദീർഘമായി നമ്മളത് പഠിക്കേണ്ടി വരും, പഠിക്കേണ്ടതുമാണ്. ശരിയായ ഇൽമ് എന്താണ്, ആരാണ് ശരിയായ അഹ്ലുൽ ഇൽം, ഇൽമിന്റെ ആളുകൾ, ശരിയായ ഫിഖ് എന്താണ്, ആരാണ് ശരിയായ ഫുഖഹാക്കൾ, എന്നാൽ അവരല്ലാത്തവരെപ്പോലെ സാദൃശ്യം നടിച്ചു നടക്കുന്നവർ ആരാണ്, ഈ കാര്യം വേർതിരിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും, സത്യവും അസത്യവും കൂടിക്കലരും, നമ്മൾ അറിയാതെ നമ്മൾ ബാത്തിലിൽ എത്തിച്ചേരുകയും ചെയ്യും ഭൂരിഭാഗം ആളുകളും. ഈ കാര്യങ്ങൾ സുന്നത്തിൽ ഇത്രത്തോളം വാലിഹായിട്ടും ഭൂരിഭാഗം ആളുകളും പിഴച്ചു പോയിട്ടുള്ള മസാലകളാണ് ഇവ. ഈ ആറ് അസ്വലും തുടക്കത്തിൽ ആമുഖത്തിൽ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതാണ്. അള്ളാഹു അവന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സുന്നത്തിലും വളരെ സുവ്യക്തമായി പറഞ്ഞു തന്നിരിക്കെ ലോകത്തുള്ള അദ്കിയാഉൽ ആലം വഉഖലാഉ ബനി ആദം ലോകത്ത് വലിയ ബുദ്ധിരാക്ഷസന്മാരെന്ന് പറയുന്ന, പണ്ഡിതന്മാരെന്ന് പറയുന്ന, ബുദ്ധിജീവികളെന്ന് പറയുന്ന വലിയ വലിയ ആളുകൾക്കാണ് ഈ അസുലുകളിൽ പിഴവ് സംഭവിച്ചത്. കാര്യം ഇത്രത്തോളം വ്യക്തമായിരിക്കെ അള്ളാഹുവിന്റെ തൗഹീദ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മുടെ എല്ലാ ആരാധനകളും അവനു മാത്രമാണ് ചെയ്യേണ്ടത് എന്ന തൗഹീദിന്റെ അസുല്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഇജ്തിമാ ഫിദ്ദീൻ ദീനിന്റെ കാര്യത്തിൽ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണം, ഒറ്റക്കെട്ടായിരിക്കണം, ദീനിന്റെ പേരിൽ നിങ്ങൾ ഭിന്നിക്കരുത്, എന്നാണ് അല്ലാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുവ്യക്തമായി ധാരാളമായി ബയാൻ ചെയ്തു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിന്റെ ഐക്യത്തിന്റെ നിദാനം, ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യത്തിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിൽപ്പെട്ടതാണ്. മുസ്ലിമീങ്ങളിൽ നിന്ന് അവർക്കൊരു ഭരണാധികാരിയുണ്ടെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരികളോട് സംഅം ത്വാഅത്തും നൽകിക്കൊണ്ട് അവരുടെ കൂടെ ഒന്നിച്ചു നിൽക്കണം, അവർക്കെതിരിൽ ഖുറൂജ് നടത്തരുത് എന്നുള്ളത്. പക്ഷെ നോക്ക്, ഈ കാര്യങ്ങൾ എത്ര സുവ്യക്തമാണ് ആയത്തുകളിലും ഹദീസുകളിലും. എന്നിരിക്കെ ലോകത്ത് ബുദ്ധിജീവികളെന്ന് പറയുന്ന, ഇസ്ലാമിക ചിന്തകന്മാരെന്ന് പറയുന്ന അവരെ കൊണ്ടാണ് ശിർക്കിലേക്ക് മുസ്ലിം സമൂഹം പോയിരിക്കുന്നത്, വിദഅത്തുകളിലേക്ക് പോയി കക്ഷികളായി വേർതിരിഞ്ഞിരിക്കുന്നത്, ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ വിപ്ലവങ്ങളുടെ പ്രഖ്യാപനം നടത്തി, മുല്ലപ്പൂ വിപ്ലവങ്ങൾ നടത്തി മുസ്ലിമീങ്ങളുടെ രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണിന്ന് ബുദ്ധി, അതൊക്കെയാണിന്ന് വിവരം. അതിനെതിരിൽ ആരെങ്കിലും പറഞ്ഞാൽ അവൻ മതം പൊളിക്കുന്നവനാണ്, അവന് ഭ്രാന്താണ്, സിന്ദീഖ് ഔ മജ്നൂൻ. തൗഹീദ് പറയുന്നവർക്ക് അതാണ് പറയുക. ആരെങ്കിലും തൗഹീദ് പറഞ്ഞാൽ അത് ഉലമാക്കളെയും അതുപോലെ തന്നെ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും കുറ്റം പറയുകയാണ്. എന്നാ ശിർക്കോ? ശിർക്ക് ചെയ്യുന്നതാണ് അവർക്ക് സ്വാലിഹീങ്ങളെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതുമായി ശൈത്താൻ കാണിച്ചു കൊടുത്തത്. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം, ഐക്യത്തിനു വേണ്ടി യഥാർത്ഥ സൊല്യൂഷൻ അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും മടങ്ങിക്കൊണ്ട് സുന്നത്തിന്റെ പേരിൽ ഐക്യപ്പെടണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയില്ലായ്മയും വിവരമില്ലായ്മയും ദീനില്ലായ്മയുമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. വളരെ കുറഞ്ഞ ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാകുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇതുതന്നെയാണ് മൂന്നാമത്തെ അസുലിന്റെയും കാര്യം, ഇതുതന്നെയാണ് നാലാമത്തെ അസുലിൽ നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്ന നാലാമത്തെ അസുലിന്റെയും കാര്യം. എത്ര വ്യക്തമാണ്, എന്താണ് യഥാർത്ഥത്തിൽ ഇൽമ്? ഇൽമ് എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹു വഖാല റസൂലുഹു വഖാല സ്വഹാബ, ഇതാണ് ഇൽമ്. അൽ ഇൽമു ശർഈ, ശർഈയായ ഇൽമ്, അല്ലാഹു അവതരിപ്പിച്ച വഹയ്, അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് സ്വീകരിച്ച ബയാൻ, അത് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ സുന്നത്ത്. സലഫു സ്വാലിഹീങ്ങൾ ആദ്യ തലമുറക്കാരായ സ്വഹാബത്ത് എപ്രകാരമാണോ അത് രണ്ടും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ചത്, അവരുടെ ഫഹ്മ്. ഇതെത്ര സിമ്പിളാണ് ഈ കാര്യം. എന്നിരിക്കെ ഖുർആനിൽ ഇക്കാര്യം സ്വീകരിക്കാൻ നമ്മളോട് ധാരാളം ധാരാളം കൽപ്പനകൾ നൽകി. ആരാണിത് സ്വീകരിക്കുന്ന ശരിയായ ഉലമാക്കൾ? അവരുടെ ഔസാഫുകൾ എന്താണ്? അവരുടെ ഗുണഗണങ്ങൾ എന്താണ്? എന്നാൽ ഇൽമിനെ മറച്ചു പിടിക്കുകയും സത്യത്തെ മറച്ചു പിടിക്കുകയും അസത്യത്തിന് വേണ്ടി സത്യത്തിന്റെ ഒരു മേൽക്കുപ്പായം അണിയിച്ചുകൊണ്ട് അസത്യത്തെ ചിലവഴിക്കാൻ വേണ്ടി നടക്കുന്ന തൽബീസ്, അൽലബ്സുൽ ഹഖ് ബിൽ ബാത്തിൽ, സത്യാസത്യത്തെ കൂട്ടിക്കുഴക്കുന്ന ആളുകൾ ആരാണ്? ഈ കാര്യം ഖുർആനിൽ അല്ലാഹു ബയാൻ ചെയ്തു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഏതൊരു സാധാരണക്കാരനും സുവ്യക്തമാകും വിധം ബയാൻ ചെയ്തു തന്നു. എന്നിരിക്കെ ഈ അസുലിന്റെ കാര്യത്തിലും ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഭൂരിഭാഗം ആളുകളും എവിടെയാണ് നിൽക്കുന്നത്? ആരാണ് ഈ കാര്യം അംഗീകരിക്കുന്ന ആളുകളുള്ളത്? അവസാനത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ആ കാര്യം വ്യക്തമാക്കും. അതിൽ സുന്നത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ അസുല് അതിന്റെ വായന ഏതാണ്ട് ഇന്ന് നമ്മളിവിടെ തൽക്കാലം ചുരുക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മുഹമ്മദ് ഇബ്നു ഹാദി അൽ മദ്ഖലി ഹഫിളഹുള്ള പറഞ്ഞതുപോലെ ഈ അസുല് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒറ്റ ഒരു ഇരുത്തം കൊണ്ട് ബയാൻ ചെയ്ത് തീർക്കാവുന്ന ഒന്നല്ല. ഇതിനെക്കുറിച്ച് മാത്രം വിശദീകരിച്ച് രചിക്കുകയാണെങ്കിൽ മുജല്ലദുകൾ ധാരാളം വാള്യങ്ങളിൽ എഴുതേണ്ടി വരും എന്ന് പറഞ്ഞതൊരു വലിയ പണ്ഡിതനാണ് ജീവിച്ചിരിക്കുന്ന അൽ അല്ലാമ മുഹമ്മദ് ഇബ്നു ഹാദി അൽ മദ്ഖലി ഹഫിളഹുള്ളയാൻ. അതുപോലെ തന്നെ മുഹമ്മദ് അമാനുൽ ജാമി റഹിമഹുള്ളയാൻ. അവരെ പോലുള്ളവർ ഈ അസുലിന്റെ കാര്യത്തിൽ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ചു തന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ അത്രത്തോളം ആ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കാനോ നിങ്ങൾക്കത് വ്യക്തമാക്കി തരാനോ ഉള്ള കഴിവില്ല എന്നുള്ളതാണ് സത്യം. അതേ സന്ദർഭത്തിൽ നമുക്കറിയാവുന്നത് തന്നെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനിയും മജ്ലിസുകൾ ധാരാളം വേണ്ടിവരും, ധാരാളം വേണ്ടിവരും. അത്ര മഹത്തായതാണ് ഈ കാര്യം. ഏതായിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ വന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊന്ന്, എന്താണ് ഫിഖ്? ആ കാര്യം ബയാൻ ചെയ്തിട്ടുള്ള ഒരൊറ്റ ഹദീസ് മാത്രം വളരെ പ്രധാനപ്പെട്ട ചെറിയ ഒരു ഹദീസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, ആ കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് പറയാം. അത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ചുദ്ധരിച്ചിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. യഖൂലു ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ സമിഅത്തു മുആവിയത ഖതീബൻ യഖൂൽ. ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുള്ള പറയുന്നു, സമിഅത്തു മുആവിയത ഖതീബൻ യഖൂൽ. മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ഒരിക്കൽ ഖതീബായി നിന്നുകൊണ്ട് ഖുതുബയിൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു. സമിഅത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു എന്ന്. എന്താണ്? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ വഇന്നമ അന ഖാസിമുൻ വല്ലാഹു യുഅതി വലൻ തസാല ഹാദിഹിൽ ഉമ്മത്തു ഖായിമതൻ അലാ അംറില്ലാ ലാ യദുറുഹും മൻ ഖാലഫഹും ഹത്താ യാതിയ അംറുല്ലാഹ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഇതൊരു മഹത്തായ ബിഷാറത്ത്, ഒരു വലിയ സന്തോഷ വാർത്തയാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറ, അല്ലാഹു ഒരുത്തനെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ, ആർക്കാണോ അല്ലാഹു അവന് ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, യുഫഖിഹുഹു, അവന് ഫിഖ് നൽകും. ഫിദ്ദീൻ, ദീനിൽ. എന്താണ് ഫിഖ്? അത് ആ വാചകത്തിൽ തന്നെ വ്യക്തമാണ്. ഒരാൾക്കല്ല ദുനിയാവിലും പരലോകത്തും ഖൈറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അവന് കൊടുക്കുക ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള വിവരങ്ങളും, ഭൂഗർഭശാസ്ത്രം മുതൽ സമുദ്രത്തിന്റെ ആഴികളിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഭൗതികമായ അറിവ് നൽകുമെന്നല്ല, ആകാശലോകത്തുള്ള ഭൗതികമായ അറിവ് നൽകും എന്നുള്ളതല്ല, അല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും പളപ്പളപ്പുള്ള ദുനിയാവിന്റെ മത്താഴുകൾ അത് അവന് നൽകും എന്നുള്ളതല്ല. അല്ല, ഒരാൾക്ക് ഖൈറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ അടയാളം യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അവന് ഫിഖ് നൽകും, ദീനിൽ അവന് ഫിഖ് നൽകും എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഫിഖ് നൽകും. ഫിഖ് എന്ന വാക്ക്, ഇനി ആ ഹദീസിന്റെ ബാക്കി ഭാഗം കൂടി ഞാൻ സാമാന്യമായ ഒന്നർത്ഥം പറഞ്ഞു പോവുകയാണ്. വഇന്നമ അന ഖാസിമുൻ വല്ലാഹു യുഅതി, വഇന്നമ അന ഖാസിം, ഞാൻ ഭാഗിച്ചു തരുന്നവൻ മാത്രമാണ്. വല്ലാഹു യുഅതി, യഥാർത്ഥത്തിൽ മുഅതി, നൽകുന്നവൻ അല്ലാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ല കൊടുത്തിട്ടുള്ള അറിവ്, ഇൽമ്, അത് വീതം വെച്ച് കൊടുക്കുക മാത്രമേ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഉള്ളൂ. ഹൃദയത്തിനുള്ളിലേക്ക് അത് മനസ്സിലാകുന്ന വിധം അതിന്റെ ഫിഖ് നൽകുന്നത് അല്ലാഹുവാണ്. അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തൗഫീഖാണ്. എന്നിട്ട് പറഞ്ഞു, വലൻ തസാല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് ആയിക്കൊണ്ടേയിരിക്കും. ഖായിമതൻ അലാ അംറില്ലാ, അല്ലാഹുവിന്റെ അംറിന്മേൽ നിലകൊള്ളുന്നവരായി ഈ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സത്യവുമായി ഈ കാര്യം, ഈ ദീന് അതിന്റെ ശരിയായ വിധത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ഒരു വിഭാഗം ഈ ഉമ്മത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ലയബുറുഹും ഖാലഫഹും, അവരെ എതിർക്കുന്നവർക്ക് ഒരു ഉപദ്രവവും അവരെ വരുത്താൻ കഴിയില്ല. അള്ളാഹുവിന്റെ അമ്ര, ഖിയാമത്തു നാളിന് വേണ്ടിയുള്ള അമ്ര, അത് നിലവിൽ വരുന്നതുവരെ. ഈ ഹദീസിൽ പ്രധാനമായ ഭാഗം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, ഇതാണ് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗവും. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അവന് ഫിഖ് നൽകും. ഇതിന്റെ അൽഫാളുകൾ സാമാന്യമായി ഞാനൊന്ന് വിശദീകരിക്കാം. ഒന്ന്, അൽഫിഖു ഫിൽ അസ്ൽ അൽഫഹ്മ്. ഫിഖ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ഭാഷയിൽ അതിന്റെ അർത്ഥം ഫഹ്മ് എന്നാണ്. വസ്തിഖാഖുഹു മിന ശക്തി വൽ ഫത്ഹ്, ശക്ക ഫതഹ, ഇതാണ് ആ വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള ഇസ്തിഖാഖ്, അതിന്റെ അർത്ഥം. ഒരു കാര്യം തുറന്നു നോക്കി, പിളർത്തി നോക്കി, അതിനാണ് ഫഖിഹ എന്ന് പറയുക. ഫഖിഹ റജുലു ബിൽ കസ്രി യഫഖഹു ഫിഖൻ ഇദാ ഫഹിമ വഅലിമ. ഒരു കാര്യത്തെ പിളർത്തി അതിന്റെ ഉള്ളിലുള്ളത് കണ്ടറിയുന്നതിനാണ് ഫഖിഹ എന്ന വാക്ക് ഉപയോഗിക്കുക. അക്ഷരങ്ങൾ, വാക്കുകൾ, ആ വാക്കുകൾ വെറും അക്ഷരങ്ങളായി മാറാതെ അക്ഷരങ്ങൾക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകളാണെങ്കിൽ, റസൂലുള്ളാന്റെ സുന്നത്തിലെ ഹദീസുകളാണെങ്കിൽ, അതൊക്കെ അക്ഷരങ്ങളാണ്, ലിപികളാണ്, വാക്കുകളാണ്. ആ ലിപികളിലും വാക്കുകളുടെയും ഉള്ളിലടങ്ങിയിരിക്കുന്ന ഫഹ്മ്, അതിന്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന അള്ളാഹുവിന്റെ മുറാദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറാദ് അതെന്താണ്, അത് മനസ്സിലാവുക, അതിനാണ് ഫഹ്മ്, ഫിഖ് എന്ന് പറയുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് ദുനിയാവിലും പരലോകത്തിലും ഖൈർ ഉദ്ദേശിച്ചാൽ മനസ്സിലാക്കി കൊടുക്കും. അത് വെറും ഓരോരുത്തരുടെയും ഇക്തിസാബിൽ നിന്ന് വരുന്ന ഒന്നല്ല. ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞതുപോലെ, ലാ യകൂനു ബിൽ ഇക്തിസാബി ഫഖത്ത്. ഫിഖ് എന്നുള്ളത് ഓരോരുത്തരുടെയും കഴിവിന്റെ പരമാവധി അവൻ ചിലവഴിക്കുന്ന അവന്റെ അധ്വാനത്തിനനുസരിച്ച് ലഭിക്കുന്ന ഒന്നല്ല. ബൽ ലിമൻ യഫ്തഹില്ലാഹു അലൈഹി ബിഹി, അല്ലാഹു ഫത്ഹ് ചെയ്തു കൊടുക്കുന്നവർക്ക് അത് പ്രത്യേകമായി ലഭിക്കും. വഅന്നമൻ യഫ്തഹില്ലാഹു അലൈഹി ബിദാലിക്, അങ്ങനെ അല്ലാഹു ഈ ദീനിന്റെ ഫഹ്മ് നൽകുന്ന, ഈ ദീനിന്റെ ശരിയായ അറിവ് നൽകുന്ന ആളുകൾ, ലാ യസാലു ജിൻസുഹു മൗജൂദൻ ഹത്താ യഅതിയ അംറുല്ലാ, ഖിയാമത്തു നാൾ വരെ ആ ഇനത്തിലുള്ള ഉലമാക്കൾ, ഫുഖഹാക്കൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ആരാണ് ഇവർ? വഖദ് ജസമൽ ബുഖാരിയു, ഇമാം ബുഖാരി ജസ്മ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ബി അന്നൽ മുറാദ ബിഹിം അഹ്ലുൽ ഇൽമി ബിൽ ആസാർ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആസാറുകൾ, ദീനുൻ നബിയ്യി മുഹമ്മദിൻ അഖ്ബാറു നിഅമൽ മതിയ്യതു ലിൽ ഫതാ ആസാറു ലാ തർഗബന്ന അനിൽ ഹദീസി വആലിഹി. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുള്ള പറയാറുള്ളത് പോലെ, ദീനുൻ നബിയ്യി മുഹമ്മദിൻ അഖ്ബാറു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ എന്ന് പറയുന്നത് അഖ്ബാറുകളാണ്, അല്ലാഹുവിൽ നിന്നുള്ള അഖ്ബാറുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള അഖ്ബാറുകൾ, വൃത്താന്തങ്ങളാണ്, അറിയിച്ചു തരുന്ന വൃത്താന്തങ്ങൾ അതുപോലെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ദീന്. നിഅമൽ മതിയ്യ ലിൽ ഫതാ ആസാറു, ഒരു മനുഷ്യന് പരലോകത്തേക്കുള്ള യാത്രയിൽ, സ്വർഗത്തിലേക്ക് അവനെ നയിക്കുന്ന യാത്രയിൽ, അവന് പോകാനുള്ള വാഹനങ്ങളിൽ എത്ര നല്ല വാഹനമാണ് ആസാറുകൾ. ആസാർ എന്ന് പറഞ്ഞാൽ ഉദ്ധരിച്ച് കിട്ടുന്നത്. ഹദ്ദസന ഫുലാൻ അൻ ഫുലാൻ ഇങ്ങനെ ഉദ്ധരിച്ചു കിട്ടുന്ന, ഇസ്നാദോടുകൂടി ഉദ്ധരിച്ചു കിട്ടുന്നതാണ് ആസാറുകൾ. അസർ എന്നാണ് അതിന്റെ മുഫ്റദ്. ആ അസർ എന്നുള്ള പദം ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളതാണ്. അസാറത്തും മിനൽ ഇൽം, ഇൽമിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു അസാറത്ത് അവർക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? ഇത് ഖുർആനിൽ അല്ല ചോദിച്ചിട്ടുള്ളതാണ്. ഇൽമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, അഥവാ വേദഗ്രന്ഥങ്ങളിലുള്ള അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുള്ള ഇൽമ്, അതിൽ നിന്നുള്ള എന്തെങ്കിലും ഉദ്ധരണികൾ, ഉദ്ധരിക്കാവുന്ന എന്തെങ്കിലും ഒന്ന്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസ് അന വമൻ മഅ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ തലമുറ ഞാനും എന്റെ കൂടെ ഉള്ളവരുമാണ്. ഞാനും എന്റെ കൂടെ ഉള്ളവരും നബിയും സഹാബത്തുമാണ് റിദ്വാനുള്ളാഹി തആല അലൈഹിം അജ്മഈൻ. ഖീല സുമ്മ മൻ, റസൂലെ അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ് എന്ന് ചോദിക്കപ്പെട്ടു. ഖാല മൻ കാന അലൽ അഥർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ഈ അഥറിന്മേലുള്ളത് അവർ, അഥർ പിൻപറ്റുന്നത് അവർ. ഖീല സുമ്മ മൻ, വീണ്ടും ചോദിക്കപ്പെട്ടു, റസൂലെ പിന്നെ ആരാണ്? ഖാല കഅന്നഹു റഫദഹും, അപ്പോൾ റസൂലുള്ള അതിന് ഉത്തരം നൽകിയില്ല, ആ ചോദ്യത്തെ റസൂലുള്ള നിരാകരിച്ചതുപോലെ തിരിഞ്ഞു. ഒന്നുകിൽ നബിയും സഹാബത്തും, അല്ലെങ്കിൽ അവരുടെ അസർ പിൻപറ്റുന്നവർ, ആസാറുകൾ പിന്തുടരുന്നവർ, അതിൽ മാത്രമാണ് ഖൈറുള്ളത്. അതാണ് അഹ്ലുൽ അസർ, അഹ്ലുൽ ആസാർ, അൽ ഇൽമു ബിൽ ആസാർ, ആസാറുകളെ സംബന്ധിച്ചുള്ള ഇൽമ്. വിശദമായ വിശാലമായ അർത്ഥത്തിൽ ഖുർആനിന്റെ ആയത്തുകളും റസൂലുള്ളാഹിന്റെ സുന്നത്തും സ്വഹാബത്തിന്റെ അഖ്വാലുകളും, അതൊക്കെ സ്വഹാബത്തിൽ നിന്നുള്ളതും അതൊക്കെ ആസാറുകൾ എന്ന് മൊത്തത്തിൽ പറയും. പിന്നെ ഓരോന്നും വേർതിരിച്ച് പറയുന്ന സന്ദർഭമുണ്ട്. ഖുർആനിന്റെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, സ്വഹാബത്തിന്റെയും സലഫുകളുടെയും ആസാറുകൾ, അത് വേർതിരിച്ച് പറയുന്ന ഘട്ടത്തിൽ പറയും. ഉദ്ധരിക്കപ്പെട്ട് ഇസ്നാദോടുകൂടി ഉദ്ധരിച്ചു വരുന്നതാണ് നമുക്ക് ഖുർആൻ. മുത്തവാത്തിറായ സനദോടുകൂടിയാണ് ഖുർആൻ നിലനിൽക്കുന്നത്. ഉദ്ധരിച്ചു കിട്ടുന്നതാണ് നമുക്ക് സുന്നത്ത്. സുന്നത്തിൽ മുത്തവാത്തിറും അതുപോലെ തന്നെ അഹാദും ഗൈബും അസീസും മഷഹൂറുമായ ഇസ്നാദുകളോടുകൂടി നമുക്ക് സുന്നത്ത് ലഭിക്കുന്നു. അതുപോലെ തന്നെയാണ് സഹാബത്തിൽ നിന്നുള്ള ആസാറുകൾ, അവരുടെ ഫഹ്മ്, അത് നമുക്ക് ആസാറുകളായി ലഭിക്കുന്നതാണ്. ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മറ്റു ഉമ്മത്തുകൾക്കില്ലാത്ത, മറ്റു സമുദായങ്ങൾക്കില്ലാത്ത ഏറ്റവും വലിയ ഈ ഉമ്മത്തിനുള്ള വ്യതിരക്തതയാണ് ഉമ്മത്തുൽ ഇസ്നാദ്. നഹ്നു ഉമ്മത്തുൽ ഇസ്നാദ്, ഇസ്നാദിന്റെ ഉമ്മത്താണ് നമ്മൾ. വേറെ ഏതൊരു സമൂഹത്തെ നിങ്ങൾ നോക്കിക്കോ, അവർക്ക് അവരുടെ കയ്യിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറയുന്നതിന് സനദുണ്ടാവില്ല, സനദുണ്ടാവില്ല. ഏതുപോലെ, ഒരൊറ്റ ഉദാഹരണം പറയാം ഞാൻ, അത് വലുതാക്കി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരൊറ്റ ഉദാഹരണം, സാധാരണ പറയും, ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ കയ്യിലിരിക്കുന്ന ബൈബിള്, അത് അവർ തന്നെ അതിനെ സംബന്ധിച്ച് പറയുന്നത് അതെഴുതപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അവരുടെ വിശ്വാസപ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുരിശിൽ തറക്കപ്പെട്ടിട്ട്, അവരുടെ വിശ്വാസപ്രകാരം, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു, പിന്നെ അവിടുന്ന് ആകാശത്തേക്ക് പോയി. കളവാണ് ഫമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും ബർ റഫഅഹുല്ലാഹു ഇലൈഹി, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടില്ല, അവർ കൊന്നിട്ടില്ല, അല്ലാഹു നേർക്കു നേരെ ഉയർത്തുകയാണ് ചെയ്തത്. അതാണ് ഹക്ക്. എന്നിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആ തലമുറയിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ആരുമല്ല, ശിഷ്യന്മാരുടെ ശിഷ്യന്മാര് എന്ന് പറയുന്നവരാണ്. അത് തന്നെ പറയും, ആദ്യം എഴുതപ്പെട്ടത് മർക്കോസിന്റേതാണെന്നാണ് സുവിശേഷങ്ങളിൽ. ഈ മർക്കോസ് പൗലോസിന്റെ ശിഷ്യനാണെന്നാ പറയാം, പൗലോസ് കള്ളനുമാണ്, നേരെ ശിഷ്യനല്ല. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി നടന്നിരുന്നവനും അദ്ദേഹം പോയതിനു ശേഷം പിന്നീട് വെളിപാടുണ്ടായിരുന്നു പറഞ്ഞ് വന്നിട്ട് അതിന്റെ ആളായി മാറിയതാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ചേർക്ക് വെക്കാവുന്ന ഒരു സനദില്ല. ഇതിനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ബാക്കി ഇത് ഉള്ളതിൽ മെച്ചപ്പെട്ടവരാണ് ഇവര്, അഹ്ലു കിതാബ്. മുസ്ലിമീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കിതാബിന്റെ എന്തെങ്കിലും ഒരു അസാരത്തുള്ളത് അവരുടെ അടുക്കലാണ്. അവരുടെ അടുക്കലുള്ളത് തന്നെ സത്യാസത്യവും കൂട്ടിക്കുഴച്ച് അതിനൊരു സനദും ബാക്കിയില്ലാത്തതാണ്. അതേസമയത്ത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ് എന്ന് പറഞ്ഞാൽ, ബഹ് എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗ്യം കാണിച്ചാൽ, വിരലൊന്ന് ചലിപ്പിച്ചാൽ അതുപോലും വളരെ കൃത്യമായി ഏത് ഭാഗത്തേക്കാണ്, ഏത് രൂപത്തിലാണ്. ഇത് ഇസ്നാദുകളോടുകൂടി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള സമൂഹമാണ്. റസൂലുള്ളാഹിന്റെതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റേത് പോലും, താബിഈങ്ങളുടേത് പോലും, താബിഈ താബിഈങ്ങളുടേത് പോലും ഇസ്നാദുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട സമൂഹമാണ് നമ്മുടേത്. ഇന്നഹ്നു ഉമ്മത്തുൽ ഇസ്നാദ്, നഹ്നു ഉമ്മത്തുൽ ഇസ്നാദ്. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിനുള്ള സംരക്ഷണം അല്ലാഹു ഇന്നാ നഹ്നു നസ്സൽന ദിക് വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥത്തിൽ ഖുർആനും സുന്നത്തും അതുപോലെ തന്നെയാണെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ആശയം സംരക്ഷിക്കപ്പെട്ടതാണ്. വെറും വാക്കുകളല്ല, അക്ഷരങ്ങളല്ല, അതിന്റെ ആശയവും ഒരുപോലെ സംരക്ഷിക്കപ്പെട്ടതാണ് ഈ ദീനിന്റെ. ഏതൊന്നും അത് ഇസ്നാദുകളിലേക്ക് മടക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുള്ള പറയാറുണ്ടായിരുന്നത്, അൽ ഇസ്നാദു മിനദ്ദീൻ, ഇസ്നാദ് എന്നത് ദീനിൽപ്പെട്ടതാണ്. വലവുൽ അൽ ഇസ്നാദ്, ഈ ഇസ്നാദുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, ലഖാല മൻ ഷാ മാ ഷാ, തോന്നിയവനൊക്കെ തോന്നിയതൊക്കെ ദീനായി പറയുമായിരുന്നു. റസൂലുള്ളയിലേക്ക് ചേർത്ത് പറയാമായിരുന്നു, സഹാബത്തിലേക്ക് ചേർത്ത് പറയാമായിരുന്നു. നടപ്പില്ല. ഈ ഉമ്മത്ത് ഉമ്മത്തുൽ ഇസ്നാദ് ആയിരിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ടാണ് ഇവിടെ ഇമാം ബുഖാരി ജസ്മു ചെയ്തു പറഞ്ഞത്, ബി അന്നൽ മുറാദ ബിഹിം അഹ്ലുൽ ഇൽമി ബിൽ ആസാർ, അസറുകളെ സംബന്ധിച്ച് ഇൽമുള്ള അഹ്ലുൽ ഇൽം, നബിയുടെ സുന്നത്തിനെ സംബന്ധിച്ച് ഇൽമുള്ള അഹ്ലുൽ സുന്ന, അവരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി വലൻ തസാല ഹാദിഹിൽ ഉമ്മത്തു ഖായിമത്തൻ അല അംരില്ലാ ലാ യദുറുഹും മൻ ഖാലഫഹും ഹത്താ യാതി അംറുല്ലാ എന്നതുകൊണ്ട്. വഖാല അൽ ഇമാമു അഹ്മദ് ഇബ്നു ഹംബൽ, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുള്ള പറയാറുണ്ടായിരുന്നു ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ, ഇല്ലം യകൂനു അഹ്ലൽ ഹദീസ് ഫല അദ്രി മൻഹും, ഹദീസിന്റെ അഹ്ലുകൾ അവരല്ല ഇതെങ്കിൽ പിന്നെ വേറെ ആരാണ് എന്ന് എനിക്കറിയില്ല. വഖാല അൽ ഖാദി ഇയാൽ, ഖാദി ഇയാൽ റഹ്മഹുള്ള പറഞ്ഞു, അറാദ അഹ്മദ് അഹ്ലു സുന്ന വമൻ യഅതഖിദു മദ്ഹബ അഹ്ലി ഹദീസ്, അറാദ അഹ്മദ്, അഹ്മദ് ഉദ്ദേശിച്ചത് അഹ്ലു സുന്ന, അഹ്ലു സുന്നയെയാണ്. വമൻ യഅതഖിദു മദ്ഹബ അഹ്ലിൽ ഹദീസ്, അഹ്ലുൽ ഹദീസിന്റെ ആ അഹ്ലുൽ ഹദീസിന്റെ വിശ്വാസം അത് വിശ്വാസമായി വെച്ച് പുലർത്തുന്ന അവരെയാണ് അഹ്മദ് ഇബ്നു ഹംബൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവർ അഥവാ അവർക്കല്ലാഹു നൽകുന്ന ഒരു വലിയ ഖൈറാണ് ദീനിൽ ഫിഖ് നൽകും എന്നുള്ളത്, ദീനിന്റെ ഫഹ്മ് നൽകും എന്നുള്ളത്. അത് വെറും അക്ഷരങ്ങൾ പഠിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല, അതൊക്കെ വെറും അതിന്റെ ആലത്തുകളാണ്. നമ്മൾ കാര്യം വേർതിരിച്ച് മനസ്സിലാക്കും. ദീനിലുള്ള ഫിഖ് എന്നുള്ളത് അല്ലാഹു കൊടുക്കുന്ന മൗഹിബത്താണ്, അല്ലാഹുവിന്റെ തൗഫീഖാണ്. അതിന് ചില ആലത്തുകളുണ്ട്, ചില ടൂളുകളുണ്ട്, ചില സബബുകളുണ്ട്. എന്താണ് അതിന്റെ ടൂള്? ഖുർആനും സുന്നത്തും പഠിക്കാൻ ആവശ്യമായ അറബി ഭാഷ, അതുപോലെ തന്നെ ഓരോ ഫന്നിലുമുള്ള അറിവ്, ആ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് ഖുർആന്റെ വാക്കുകൾ ഹിഫ്ളാക്കുക, ഖുർആന്റെ തഫ്സീറുകൾ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക, ആസാറുകൾ പഠിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് അതിനുള്ള അസ്ബാബുകളാണ്, അതിന്റെ ടൂളുകളാണ്. ആ ടൂളുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഫിഖ് കിട്ടി എന്ന് മനസ്സിലാക്കരുത്. ഫിഖ് എന്നുള്ളത് അതിനും അപ്പുറമാണ്, അത് അല്ലാഹു നൽകുന്നതാണ്, ഇതിലൂടെ അല്ല നൽകുന്ന ഫത്ഹാണ്. അതിന്റെ ആലത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആലത്ത് മുജാലസത്തുൽ ഉലമാ വൽ ഫുഖഹ, ഫുഖഹാക്കളായ ഉലമാക്കളുടെ കൂടെ ഇരുന്ന്, അവരുടെ കൂടെ നടന്ന്, അവരുടെ മുഖതാവിൽ നിന്ന്, അവരുടെ രീതികളിൽ നിന്ന്, അതിൽ നിന്നാണ് അത് ലഭിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആലത്ത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഹദീസുകൾക്ക് ഓർമ്മ ഉണ്ടാകും, ഉലമാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ കൊണ്ട് ഭമിച്ചു. ആ സന്ദർഭത്തിൽ തന്നെ അവിടെ പറഞ്ഞു, ചന്ദ്രൻ വൃദ്ധിക്ഷയങ്ങളുള്ളതുപോലെ തന്നെ ഉലമാക്കൾ ഓരോരുത്തർക്കും അല്ല കൊടുക്കുന്ന ഫഹ്മിൽ ഏറ്റവ്യത്യാസങ്ങളുണ്ടാകും. ഒരേപോലെ ഒരേ ബാച്ചിലിരുന്ന് പഠിച്ചു പോരുന്ന ആളുകളായിരിക്കും കാര്യങ്ങൾ, അതിൽ ഫിഖ് നേടുക എന്നുള്ളത് അതതിനും അപ്പുറമുള്ള കാര്യമാണ്, അതല്ല പ്രത്യേകമായി കൊടുക്കുന്ന ഫത്ഹാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തത് മറ്റു സഹാബിമാരിൽ അദ്ദേഹത്തെക്കാൾ വിവരമുള്ള, അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള, അദ്ദേഹത്തെക്കാൾ സുഹൃത്തുള്ള പലർക്കും ലഭിച്ചിട്ടില്ല. അതല്ല കൊടുക്കുന്ന പ്രത്യേക, അതിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തത് അതുകൊണ്ടാണ്. അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹുവേ ഈ കുട്ടിക്ക്, ചെറിയ ബാലനായിരിക്കുന്ന സമയത്താണ് അല്ലാഹുവേ നീ ദീനിൽ ഫിഖ് നൽകണേ, വഅല്ലിംഹു തഅ്‌വീൽ, ഖുർആനിന്റെ തഅ്‌വീൽ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണേ, തഫ്സീർ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണേ. വലിയ വലിയ പ്രായമുള്ള ഉലമാക്കളെ ഒരുമിച്ച് ചേർക്കുന്ന മജ്ലിസുകളിലാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബദ്രിയികളുടെയും ഉഹദിയികളുടെയും കൂടെയാണ് അദ്ദേഹത്തെ ഇരുത്താറുണ്ടായിരുന്നത്. സ്വഹാബത്ത് തന്നെ പറയാറുണ്ടായിരുന്നു, ഇബ്നു അബ്ബാസ് എങ്ങാനും പ്രായം കൊണ്ട് ഞങ്ങളുടെ ഒപ്പം എത്തിയിരുന്നെങ്കിൽ ഞങ്ങളിൽ പലർക്കും അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാൻ യോഗ്യത ഉണ്ടാകുമായിരുന്നില്ല എന്ന് പ്രായം ചെന്ന സ്വഹാബിമാർ പറയാറുണ്ടായിരുന്നു. പ്രായത്തിൽ ഞങ്ങളെക്കാൾ വരെ കുറവായതുകൊണ്ടാണ് പ്രായം കൊണ്ടും അറിവ് കൊണ്ടും അദ്ദേഹത്തെക്കാൾ പ്രായം കൊണ്ട് മുതിർന്നവരായിരിക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാൻ തന്നെ സാധിക്കുന്നത് എന്നാണ്. അവരാ ഫള് അംഗീകരിച്ചു കൊടുത്തവരാണ്. സ്വഹാബത്ത് അങ്ങനെയാണ്, ഓരോരുത്തരും ഓരോരുത്തർക്കുള്ള ഫള് അംഗീകരിച്ചു കൊടുക്കുന്നതിന് ഒരു കിബറും അവരെ തടഞ്ഞിരുന്നില്ല, ഒരു കിബറും അവർക്കുണ്ടായിരുന്നില്ല, ഒരു തക്കല്ലുഫും അവർ കാണിച്ചിരുന്നില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും നൽകുന്നതാണ്, അല്ല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചു എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ദീനിന്റെ ഒരു കാര്യം അയാൾക്ക് ശരിയായ വിധത്തിൽ മനസ്സിലാകാനുള്ള തൗഫീഖ് കൊടുക്കുന്നു എന്നുള്ളത്. അതിന് നമുക്ക് അതിനുള്ള അസ്ബാബുകൾ നമ്മൾ സ്വീകരിക്കണം. ഖുർആനും സുന്നത്തും സ്വഹാബത്തിന്റെ ആസാറുകളും അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റുകളാണ്, വാക്കുകളാണ്, ഒന്നുകിൽ എഴുതിയതാണ് അല്ലെങ്കിൽ വായിച്ച് കേൾക്കുന്നതാണ്, അങ്ങനെയുള്ള അക്ഷരങ്ങളോ ലിപികളോ ആണ്, വാക്കുകളോ വാചകങ്ങളോ ആണ്. അതിലല്ല, അതിനപ്പുറം അതിന്റെ ഉള്ളിലിരിക്കുന്ന കാര്യമെന്ത് എന്നുള്ള ഫഹ്മ് അത് വ്യത്യസ്തമായിരിക്കും. അത് അല്ലാഹുവിനോട് തന്നെ ചോദിക്കണം. നിങ്ങൾക്കറിയുമോ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശേഷം വന്നവരൊക്കെ ദീനിന്റെ മസായിലുകളിൽ ഏതൊരു കാര്യത്തിനും അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ അവലംബിക്കുകയാണ് ചെയ്യുക. ഏത് വിഷയത്തിൽ ഇഷ്കാലുണ്ടെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാമിലേക്ക് മടക്കും. അദ്ദേഹത്തിന് ഇത്രത്തോളം ഫിഖ്ഹും ഫഹ്മും എവിടുന്ന് കിട്ടി? അദ്ദേഹത്തിന്റെ രീതി, അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയാറുണ്ടായിരുന്നു, ഷെയ്ഖുൽ ഇസ്ലാം അഥവാ ഇബ്നു തൈമിയ റഹ്മഹുള്ള അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കെട്ടിക്കൊടുക്കു തോന്നിയാൽ, കാര്യം മനസ്സിലാകാത്തൊരവസ്ഥ വന്നാൽ ദീർഘമായി നമസ്കരിക്കും, സുജൂദിൽ കിടന്നുകൊണ്ട് ദീർഘനേരം ഇസ്തിഗ്ഫാർ നടത്തുകയും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യും. അല്ലാഹുവേ, ആദമിന് ഇൽമു നൽകിയ ഇബ്രാഹിം നബിക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്ത റബ്ബേ, നീ എനിക്ക് ഇൽമു നൽകണേ. അല്ലാഹുമ്മ യാ മുഫഹ്ഹിമ ദാവൂദ ഫഹ്ഹിംനി, ദാവൂദ് നബിക്ക് ഫഹ്മ് നൽകിയ റബ്ബേ, എനിക്ക് നീ കാര്യം ഫഹ്മ് നൽകണേ, മനസ്സിലാക്കി തരണേ എന്ന് ദീർഘമായി ദുആ ചെയ്തുകൊണ്ട് കിടക്കും. അത്രത്തോളം പ്രയാസപ്പെടുന്നത് അദ്ദേഹം കാണും. പിന്നെ നിസ്കാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ആ മസ്അല കൃത്യമായി ഇങ്ങനെ ആ കെട്ടഴിച്ച് ഒരു കാര്യം ഇങ്ങനെ കെട്ടിയിട്ടൊരു സംഗതിന്റെ കെട്ടഴിക്കുന്നത് പോലെ മസാല ഒന്നിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇത് അല്ലാഹു കൊടുക്കുന്ന തൗഫീഖാണ്, അല്ലാഹു കൊടുക്കുന്ന ഫഹ്മാണ്. ഈ കാര്യം പറയുമ്പോ നമുക്കറിയാം, സുന്നത്തിന്റെ ശത്രുക്കൾക്ക് സുന്നത്തിന്റെ കുപ്പായമിട്ട് നടന്നാൽ പോലും അവരുടെ ഉള്ളിലുള്ള ചെന്നായ്ക്കൾ വേറെ കുറക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അഷ്കാല് തീർക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ഇത് പറയുമ്പോഴേക്കും ഇത് സൂഫിസമാണ് എന്ന് പറയരുത്, അല്ലെങ്കിൽ പറയും. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്, ഇതിന് ചില ആലത്തുകളുണ്ട്, അസ്ബാബുകളുണ്ട്, ഇതിന് ചില ടൂളുകളും ഉപകരണങ്ങളുമുണ്ട്. അതാണ് ഇതിനെ നമ്മൾ എടുക്കുന്നത്, പഠിക്കുന്നത്, അതിന്റെ അസ്ബാബുകൾ നമ്മൾ ചെലവഴിക്കുന്നു. പക്ഷെ അസ്ബാബുകളിൽ മാത്രമല്ല ഫഹ്മും ഫിഖ്ഹും, അതല്ല കൊടുക്കുന്ന ഫത്വഹും തൗഫീഖുമാണ്. എന്നാൽ സൂഫികളുടെ ഇടയിൽ ഒന്നുണ്ട്, അവർക്കെന്താന്ന് വെച്ചാൽ ഈ ടൂളൊന്നും എടുക്കൂല, അതിനുള്ള അസ്ബാബുകളൊന്നും എടുക്കൂല, നേരെ മറിച്ചോ വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് അള്ളാഹ്ക്ക് ഇങ്ങനെ ദിക്ര ചൊല്ലിയാ മതി, നാവോണ്ട് ഇങ്ങനെ ദിക്ര ചൊല്ലിയാ മതി. അങ്ങനെ ദിക്ര ചൊല്ലി കുറെ കഴിയുമ്പോ ദിക്രൊന്നും ആയിരിക്കൂല, വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചൊല്ലണത്. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ കുറച്ചിങ്ങനെ കഴിഞ്ഞ് മൂത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് വലിയ വലുപ്പത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് അവസൽ എത്തിയെന്ന് പറയും. ഏത് ശരീഅത്തും വന്ന് വിട്ട് പുറത്തേക്ക് ചാടി തൊരീഖത്തിലെത്തി, പിന്നെ തൊരീഖത്തും വന്നും വിട്ട് പുറത്തേക്ക് ചാടി, പിന്നെ അങ്ങനെ എത്തുന്ന ഒരെത്തലുണ്ട്. അവസാനം വരുമ്പോ സന്തക്കത്തിലും ദീന് പൊളിച്ച് മൊത്തം പുറത്തേക്കാണ് എത്തുക, അത് വേറെ വിഷയം. അങ്ങനെ എത്തുന്ന ആ എത്തൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അറബി പഠിച്ചിട്ടില്ല, അള്ളാന്റെ കിതാബ് പഠിച്ചിട്ടില്ല, റസൂലുള്ളാന്റെ സുന്നത്ത് പഠിച്ചിട്ടില്ല, ആസാറുകൾ പഠിച്ചിട്ടില്ല, ഉലമാക്കളുടെ അടുക്കൽ ഇരുന്നിട്ടില്ല, ഫുഖഹാക്കളെ കണ്ടിട്ടില്ല, പിന്നെയോ അങ്ങനെ ഇരുന്നാൽ അങ്ങനെ കൊടുക്കും, അങ്ങനെ കിട്ടും. ഇരുന്നിരുത്തത്തില് ഖുർആന്റെ ഒരു ആയത്തിങ്ങനെ ഓതിക്കൊടുത്താൽ ആയത്തിനോട് കേട്ടിട്ട് അതിന്റെ തഫ്സീർ അങ്ങനെ പറയും, ഉൾസാര വ്യാഖ്യാനം. അത് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ആസാറുകൾ നോക്കി തെരഞ്ഞാൽ കിട്ടൂല, കാരണം ആസാറുകളിൽ നിങ്ങൾക്ക് ചെന്നെത്താവുന്നത് എവിടേക്കാണ്? അതിന്റെ സനദ് അവസാനിക്കുന്നത് മുഹമ്മദ് നബിയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ വഴി അല്ലെത്തിച്ചു കൊടുത്തതിലാണ്. അങ്ങനെ ഇസ്നാദ് വെച്ച് പരിശോധിച്ചാൽ ഒന്നും കിട്ടൂല ഇവർ പറയുന്ന വ്യാഖ്യാനം. പിന്നെയോ അത് നബിക്ക് പോലും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നബിക്ക് കിട്ടിയിരുന്നു പക്ഷെ നബി പറഞ്ഞു തന്നിട്ടില്ല. സ്വഹാബത്തിൽ ചിലർക്കൊക്കെ അറിയാമായിരുന്നു പക്ഷെ അവരൊക്കെ മറച്ചു വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പറയും. അങ്ങനത്തെ ചില ഉത്സാര വ്യാഖ്യാനങ്ങളുണ്ട്. ഷെയ്ത്താൻ അവർക്കായിട്ട് നേർക്ക് നേരെ ഹാജറായി കൊടുക്കും. അവരുടെ ഷെയ്ഖിന്റെ അതേ രൂപത്തിൽ ഷെയ്ത്താൻ അവർ കാണും. ഷെയ്ഖ് ഇരുന്നിട്ട് അവർക്കാണ് പറഞ്ഞു കൊടുക്കും, അവർ നാവിലൂടെയാണ് പറയുന്ന. ഇതല്ല ഈ പറഞ്ഞ ഫിഖ്ഹും ഫഹ്മും, അതിനൊന്നും പഠിക്കണ്ട, അവർക്ക് നേരെ കിട്ടുന്നതാണെന്ന് അവർ പറയാം. അല്ല, ഇത് പഠിച്ചറിഞ്ഞാൽ തന്നെ ഒരു കാര്യത്തിന് ആവശ്യമായ സന്ദർഭത്തിൽ ഇന്ന ആയത്ത് ഇന്ന ഹദീസ് അത് ഓർമ്മയിൽ കൊണ്ടുവന്നു കൊടുക്കാനും ഒന്നൊന്നിനോട് കണക്ട് ചെയ്ത് അതിന്റെ ഓരോ ഭാഗവും മനസ്സിലാക്കാനുള്ളത് അതല്ല കൊടുക്കുന്ന തൗഫീഖാണ്. അതിലാണ് ഫഹ്മിരിക്കുന്നത്, അതിലാണ് ഉലമാക്കൾ വ്യത്യസ്തരാകുന്നത്. ഉലമാക്കൾക്ക് ഓരോരുത്തർക്കും ഫഹ്മിൽ ഫിഖ്ഹിൽ വേർതിരിവും വ്യത്യാസങ്ങളും ഉണ്ടാകുന്നത് അതിലാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒറ്റ ദർജയിലാകുമായിരുന്നു. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന ഖൈറിന്റെ അലാമത്താണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഇവിടെ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഖൈറൻ എന്നുള്ളത് നക്കിറയായിട്ടാണ് വന്നത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ ഷർത്തിന്റെ മക്കാമിൽ നക്കിറയായി വന്നാൽ അതിന് ഉമൂമിന്റെ അർത്ഥമാണ് വരിക. അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ഇന്ന വിഷയത്തിൽ ഇന്ന ഖൈർ എന്നില്ല, ഖൈറൻ, ഏത് ഖൈറുമാകാം, ദുനിയാവിലും പരലോകത്തുമുള്ള എല്ലാ ഖൈറുകളും. ഇതേ കാര്യമാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, യുഉത്തിൽ ഹിക്മത മൻ യശാ വമൻ യുഉത്തിൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിക്മത്ത് നൽകും. അള്ളാഹു ഒരാൾക്ക് ഹിക്മത്ത് നൽകിയാൽ, അഥവാ അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിലും ഫിഖ് നൽകിയാൽ, ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ധാരാളമായ എണ്ണിയാൽ തീരാത്ത ഖൈറാണ് അള്ളാഹു അവൻ അതിലൂടെ നൽകിയിരിക്കുന്നത്. അപ്പൊ അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ ഫിഖ് നൽകും. വമഫ്ഹൂമുൽ ഹദീ, ഹാഫിദ് ഇബ്നു ഹജർ റഹ്മഹുല്ലാ പറഞ്ഞു, ഈ ഹദീസിന്റെ മഫ്ഹൂം, ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് അതിന്റെ ഫിഖ്ഹിൽ പെട്ടതാണ്. അന്ന മൻ ലം യതഫഖഹ് ഫിദ്ദീൻ, ദീനിൽ ഫിഖ്ഹ് നേടാത്ത ഒരുത്തൻ, ദീന് പഠിച്ച് മനസ്സിലാക്കണം എന്നുള്ളതിന് തൗഫീഖ് കിട്ടാത്ത ഒരുത്തൻ, ഐ യതഅല്ലം ഖവാഇദൽ ഇസ്ലാം വമാ യത്തസിലു ബിഹാ മിനൽ ഫുറൂ, ദീനിന്റെ ഖവാഇദുകൾ പഠിച്ചു മനസ്സിലാക്കാതെ ഉലമാക്കളുടെ അടുക്കൽ പോയിരുന്ന് പഠിക്കാത്ത, അതുപോലെ തന്നെ ആ ഉസൂലുകളിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫുറൂഉകളും എല്ലാ വിഷയങ്ങളും ദീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാത്ത ഒരുത്തൻ, ഫഖദ് ഹുരിമൽ ഖൈർ, ഖൈർ നിഷേധിക്കപ്പെട്ടവനാണ്. ഖൈറാണ് അവന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്, ഷെറിലാണത്. ദീനിൽ ഒരാൾക്ക് ഫിഖ് ലഭിച്ചിട്ടില്ലേ, അല്ലാഹു അവനൊരു ഖൈറും ഉദ്ദേശിച്ചിട്ടില്ല, അതാണ് അതിന്റെ മഫ്ഹു മുഖാലഫ. അല്ലാഹുവിന് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അടയാളം. വേറെല്ലാം കൊടുത്തിട്ടുണ്ട്, വേറെല്ലാം കൊടുത്തിട്ടുണ്ട്, ദുനിയാവിനുള്ള എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾ ധാരാളമായി ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ദീനിലൊരറിവും ഫിഖ്ഹും അവനില്ല, ജാഹിലാണ്. അല്ലാഹുവിന് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. وفي ذلك بيان ظاهر لفضل العلماء على سائر الناس. حافظ ابن حجر رحمه الله പറയുന്നു, ഈ ഹദീസിൽ ഉലമാക്കൾക്ക് മറ്റുള്ളവരെക്കാൾ മറ്റെല്ലാ ആളുകളെക്കാളും ഉള്ള ശ്രേഷ്ഠത ഈ ഹദീസിൽ നിന്ന് ലഭിക്കും. വലി ഫദ്ലി തഫഖഹി ഫിദ്ദീൻ അലാ സായിരിൽ ഉലൂം, ദീനിൽ ഫിഖ് നേടുന്നതിനെ മറ്റെല്ലാ ഇൽമിനേക്കാളും, ദീന് പഠിക്കുന്നതിനെ അല്ലാഹുവിന്റെ കിതാബ് റസൂലുള്ളാഹിന്റെ സുന്നത്തും ആ താരകൾ പഠിക്കുന്നതിന്റെ ഫദ്ല്, അതിന്റെ ശ്രേഷ്ഠതയും ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇനി മറ്റൊരു ഹദീസ് കൂടി ഞാൻ വായിക്കാം, അത് ഇമാം ബുഖാരിയും മുസ്ലിമും തന്നെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിനിൽ ആസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് അബ്ദുല്ലാഹി ബിൻ അംർ ബിനിൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നല്ലാഹു ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഇൽമിനെ പിടിച്ചെടുക്കുകയില്ല. എപ്രകാരം? ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്, ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വലിച്ചൂരിയെടുക്കുന്ന ഒറ്റ ഊരൽ കൊണ്ട്. അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമിനെ പിടിച്ചെടുക്കുക. ഇൽമ് പിടിച്ചെടുക്കപ്പെടും. ദുനിയാവിലേക്കല്ല ഇറക്കിക്കൊടുത്തിട്ടുള്ള ഈ ഇൽമ് അല്ലാഹു ഉയർത്തും. ഈ കാര്യം ധാരാളം ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഖിയാമത്തു നാളിന്റെ അടയാളങ്ങൾ എണ്ണിപ്പറയുന്ന ധാരാളം ഹദീസുകളിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു എന്നുള്ള റിവായത്തിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അശ്റാത്തി സഅ അൻ യുർഫഅൽ ഇൽം വയസ്ബുത അൽ ജഹൽ വയുശ്റബൽ ഖം വയദ്ഹറു സിന. മുത്തഫഖുൻ അലൈഹി. ഖിയാമത്തു നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇൽമ് ഉയർത്തപ്പെടും, ജഹ്ല് സ്ഥിരപ്പെടും. യസ്ബുത്തുൽ ജഹ്, ജഹ്ലിന് സ്ഥിരത ലഭിക്കും, ഇൽമിനല്ല, ജഹ്ലിന് സ്ഥിരത ലഭിക്കും. ഇൽമ് ഉയർത്തപ്പെടും, ജഹ്ൽ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആകും ഭൂമിയിൽ, എല്ലാവരും സ്വീകരിക്കും. ഇൽമ് ഉയർത്തപ്പെടും. എങ്ങനെയാണ് ഇൽമ് ഉയർത്തപ്പെടുക? എങ്ങനെയാണ് എൽമ് പിടിച്ചെടുക്കപ്പെടുക? അത് ഹൃദയങ്ങളിലേക്കല്ല ഇട്ടുകൊടുത്തിട്ടുള്ളത്, ഒറ്റയടിക്ക് വലിച്ചൂരുകയല്ല. വലാക്കിനി യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, ഉലമാക്കളെ അല്ലാഹു പിടിച്ചെടുക്കുന്നതിലൂടെ, അവരുടെ മരണത്തിലൂടെയാണ് ഇൽമ് പിടിച്ചെടുക്കപ്പെടുക. ഹത്താ ഇദാ ലം യുബഖി ആലിമൻ, അങ്ങനെ ഒരു ആലിമിനെ പോലും അല്ലാഹു ബാക്കിയാക്കിയിട്ടില്ലാത്ത സന്ദർഭത്തിൽ, ജനങ്ങൾ ജാഹിലുകളായ ചില നേതാക്കന്മാരെ തെരഞ്ഞെടുക്കും. ഫസു ഇലു, എന്നിട്ട് അവരോട് ദീൻ ചോദിക്കപ്പെടും. ഇൽമില്ലാതെ അവർ ഫത്വ പറയുകയും ചെയ്യും. ഫവല്ലു വ അബല്ലു, അവരും പിഴക്കും ജനങ്ങളെയും പിഴപ്പിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഫലം. ഈ ഹദീസ് ഒരുപാട് ഫവായിദുകൾ അടങ്ങിയിരിക്കുന്ന ഹദീസാണ്. അതിൽ നോക്ക് നിങ്ങൾ. ഒന്ന്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉ മിനൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്തിരിക്കുന്ന ഇൽമ് ഒറ്റയടിക്ക് വലിച്ചൂരുന്നില്ല, നേരെ മറിച്ച് ഉലമാക്കളെ മരിപ്പിച്ചുകൊണ്ടാണ്. ഉലമാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഫിൽ അംരി ഫുസ്ഹ, കാര്യത്തിലൊരു ആശ്വാസമുണ്ട്, ആശ്വാസമുണ്ട്, ഒരു ഖൈർ അവിടെ നിലനിൽക്കുന്നുണ്ട്. വലില്ലാഹിൽ ഹംദു വൽ മിന്ന, ഉലമാക്കൾ അവരെ നമ്മൾ കാണുന്നു, ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ അവരുള്ളത് നമുക്കും ആശ്വാസമാണ്. പക്ഷെ ഉലമാക്കൾ പോയിപ്പോയാൽ, ഉലമാക്കൾ പോകുന്നതിനെ സംബന്ധിച്ച് ഹസനുൽ ബസീരി റഹ്മഹുള്ള പറയാറുള്ള ഉദാഹരണം, മൗതുൽ ആലിം സുൽമത്തുൻ ഫിൽ ഇസ്ലാം ലാ യസുദ്ദുഹു ഷൈ. മൗതുൽ ആലിം, ഒരു ആലിമ് മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനേൽക്കുന്ന സുൽമത്താണ്. സുൽമത്ത് എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള വാള്. ആ വാള് സ്ഥാനങ്ങൾ പിടച്ച് വെട്ടുന്ന സന്ദർഭത്തിൽ കല്ലിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ അല്ലെങ്കിൽ ഈ പരിചയിലോ ഒക്കെ തട്ടിയിട്ട് വാളിന് ചില വിള്ളലുകൾ വരാനുണ്ട്. വാളിന്റെ മൂർച്ചയുള്ള ഭാഗത്ത് വരുന്ന വിള്ളല്, ആ വിള്ളല് വന്നാൽ പിന്നെ ആ വാളിന്റെ ബലം പോയി, അത് നശിച്ചു. ഒരു വാള് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ ഉരുക്കിലാണ് അത് നിർമ്മിക്കുക, ജോയിന്റ് ചെയ്ത് ജോയിന്റ് ചെയ്തിട്ടല്ല. അങ്ങനെ ഒറ്റ ഉരുക്കിലത് നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഓരോ ഭാഗവും അത് വളരെ കൃത്യമായി മിനുസമാക്കേണ്ട സ്ഥലങ്ങൾ മിനുസമാക്കി ബലങ്ങളൊക്കെ ഓരോന്നും അതിന്റെ കൃത്യമായ ഇതിലാണ് ഒരു കൊല്ലം ചെയ്യുക. അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ വേണ്ടിടത്തേക്ക് വേണ്ടതുപോലെ പരിശീലിക്കപ്പെട്ട ഒരുത്തന് ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് അത് പ്രയോഗിക്കാൻ സാധിക്കും. എന്നാൽ അതിന്റെ എവിടെയെങ്കിലും വിള്ളലുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് തെറ്റി പിന്നെ വിചാരിക്കുന്ന സ്ഥാനത്ത് അതുപോലെ തന്നെ കൊണ്ടുപോയി വെക്കാൻ നല്ല പരിക്രമിക്ക് പോലും സാധിച്ചു കൊള്ളണമെന്നില്ല. അതാണ് അതിന്റെ അവസ്ഥ. എന്നാൽ ഈ വിള്ളല് വന്നാൽ പിന്നെ ഏതെങ്കിലും ഈയമുരുക്കി ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോഹമുരുക്കി ഒഴിച്ചിട്ടോ സ്വർണം തന്നെ ഉരുക്കി ഒഴിച്ചിട്ടോ ആ വിള്ളല് മാറ്റിയിട്ട് പഴയ അവസ്ഥയിലുള്ള ഒരു വാളായി തീരുമോ? ഇല്ല. എന്തുരുക്കി ഒഴിച്ചാലും ഇനി സ്വർണം തന്നെ ഉരുക്കി ഒഴിച്ചാലും പഴയ പവർ തിരിച്ചു കിട്ടില്ല. ഇതുപോലെ സുൽമത്താണ് ഒരു ആലിമ് മരിച്ചു പോയാൽ ഇസ്ലാമിനേൽക്കുന്ന വിള്ളലാണ്. രാപ്പകലുകൾ മാറി മറിയുന്ന കാലത്തോളം ഖിയാമത്ത് നാൾ വരെ പോയ ആലിമ് പോയി, അതിന് പിന്നെ എന്തിട്ടണച്ചാലും വരില്ല, പകരം വെക്കാനുണ്ടാവില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയത് ഈ ഉമ്മത്തിനേറ്റ ഒരു വലിയ ഒരു ആലിമിന്റെ പോക്കാണ്. അബൂബക്കർ സിദ്ദീഖിന് ശേഷം പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇബ്നു അബ്ബാസ് പോയത് ഇബ്നു അബ്ബാസ് തന്നെയാണ്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പിന്നെണ്ടായിട്ടില്ല. അഹമ്മദ് ഇബ്നു ഹംബൽ പോയാൽ അഹമ്മദ് ഇബ്നു ഹംബൽ തന്നെയാണ്. ഇബ്നു തൈമിയ പോയാൽ ഇബ്നു തൈമിയയുടെ ഗ്യാപ്പ് അവിടെ ഉണ്ട്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുള്ള പോയാൽ അതിന്റെ ഗ്യാപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലാമത്തുൽ അൽബാനി റഹ്മഹുള്ള പോയാൽ അതിന്റെ ഗ്യാപ്പ് അവിടെ നിലനിൽക്കുന്നത് നമ്മൾ കാണുന്നു. അല്ലാമത്ത് ഇബ്നു ബാസ് റഹ്മഹുള്ള പോയത് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള പോയത് ലാ യസുദ്ദുഹു ഷൈ, ഒന്നും ഇനി അതിനെ അടച്ചിട്ടിട്ട് ആ വിള്ളൽ തീർക്കാനില്ല. ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ അല്ലാഹുമ്മ ബാരിക് ഫീ ഉംരിഹിം വഇൽമിഹിം വഅമലിഹിം ജസാഹുമുല്ലാഹു അന്ന ഖൈറ. അത് പോയാൽ പോയതാണ്. ഇൽമുള്ള ആരെങ്കിലും നമ്മുടെ അടുക്കൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കാണേണ്ട വില ഏതാണെന്നുള്ളത് ഈ ഹദീസ് ഇത്രയും പറയുമ്പോൾ നമുക്കത് ബോധ്യമാകണം. അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ അടുക്കൽ നിന്നുള്ള ഇൽമ് അവരോടുള്ള മുജാലസ കൊണ്ടും മുസാഹബ കൊണ്ടും നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ നഷ്ടം നികത്താൻ സാധിക്കില്ല. ഉലമാക്കൾ ഇൽമിന്റെ അഹ്ലുകാർ അവർ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരിൽ നിന്ന് കഴിയുന്നത്ര ജീവിതത്തിൽ വേറൊന്നിനും നമ്മൾ വേറെന്തൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടാൻ ഉദ്ദേശിക്കുന്നോ അതൊന്നുമല്ല. ഇതാണ് ഖൈർ, ഇതാണ് ഖൈർ. ഇതിന് പകരം വെക്കാൻ വേറൊന്നില്ല. ഇൽമ് ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉലമാക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാനിരിക്കുന്നത് എന്താണ്? ഒരു സമൂഹത്തിൽ അല്ലാഹു ആലിമീങ്ങളെ ബാക്കിയാക്കാത്ത അവസ്ഥ വന്നാൽ അവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ആ ഗ്യാപ്പ് പിന്നെ ഒഴിഞ്ഞു കിടക്കൂല, വേറെ ചിലർ അവിടെ കേടി കയറി കിടക്കും. ജനങ്ങള് ജാഹിലീങ്ങളായ ചില റുഅസാക്കളെ ചില നേതാക്കന്മാരെ സ്വീകരിക്കും. പിന്നെ ദീനീ നേതൃത്വം എന്ന് പറയുന്നത് ചില നേതാക്കന്മാരിലാകും, ഉമറാക്കൾ എന്നൊക്കെ അവരെ പറ്റി പറയും. പിന്നെ വേറെ പല പേരും കൊടുക്കും. ആരിമീങ്ങളെന്ന് പറയാൻ വയ്യ, ഇൽമിന്റെ അഹ്ലുകാരായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടൊന്നും പറയാൻ വയ്യ. ത്വാലിബുൽ ഇൽമെന്നോ അഹ്ലുൽ ഇൽമെന്നോ ആലിമെന്നോ ഒന്നും പറയാൻ വയ്യ. പിന്നെ പിന്നെ വേറെ ചില പേരുകളൊക്കെ വരും, മുഫക്കിർ ഇസ്ലാമി, ഇസ്ലാമിക ചിന്തകൻ, ഇസ്ലാമിക ചിന്തകൻ, ഇസ്ലാമിക ബുദ്ധിജീവി, അങ്ങനെ പല പേരുകളും കൊണ്ടുവരും. സംഭവം എന്താന്ന് വെച്ചാൽ അടുക്കള വിട്ടു പോയിട്ടില്ല, അറിവുള്ളവരെ കണ്ടിട്ടില്ല, അറിവുകളൊന്നും പഠിച്ചിട്ടില്ല, ഫത്വ കൊട്ടുമുട്ടില്ല എന്ന് മക്കിത്തങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിന്റെ ഉമ്മറത്ത് കിറങ്ങിയിട്ടില്ല, ഒരാളിമിന്റെ അടുക്ക പോയിരുന്നിട്ടില്ല, എൽമൊന്നും പഠിച്ചിട്ടില്ല, അറബിയൊന്നും എനിക്കറിയില്ല, അതൊന്നും എനിക്ക് വായിക്കാൻ പറ്റൂല, അതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് എന്തും പറയും. ഫത്വ കൊട്ടുമുട്ടില്ല. ഏത് വിഷയം ആകാശത്തിന്റെ ചുവട്ടിൽ, ഭൂമിന്റെ മുകളിൽ, സമുദ്രത്തിന്റെ കീഴിൽ എന്ത് ചോദിച്ചാലും അതിനൊക്കെ ഉത്തരവുണ്ടാവും. അങ്ങനത്തെ റുഅസാക്കൾ ചില ഇസ്ലാമിക നേതാക്കന്മാർ വരും. ചില റിവായത്തുകളിൽ റുഊസൻ ജുഹാല, നേതാക്കന്മാരെന്നല്ല ചില തലകൾ. ഏയ്, ഒരു തല പോയതിന് പകരം വെക്കാവുന്ന ഒരു തല അത്ര മതി. പള്ളിക്കൽ നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോ ഇമാമ് പോയി എന്നാ പിന്നെ വേറെ ആരെങ്കിലും കയറി, ഇമാമ് ആരെങ്കിലും കിട്ടിയാൽ മതി, ആ സ്ഥാനങ്ങളിൽ പോയാൽ മതി, ആ സംഭവം നടന്നു പോയാൽ മതി. കൂട്ടത്തിലൊരു തല ഖതീബ് എന്ന് വന്നില്ല, കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തം കയറിയിട്ട് പേരൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഖുതുബ നടത്തും. ഒരു തലക്ക് പകരം വെക്കാൻ വേറൊരു തല അത്ര കിട്ടിയാൽ, ആൾക്ക് പകരം വെക്കാൻ വേറൊരാള്, ആളുടെ യോഗ്യത എന്നുള്ളത് ജനങ്ങൾക്ക് പരിഗണനീയമേ അല്ല. പിന്നെയോ സ്വാഭാവികമായി ഈ സ്ഥാനത്ത് നിൽക്കുന്നവർ ജനങ്ങളവരെ തെറ്റിദ്ധരിക്കും. ഉലമാക്കളെ പോലെ തശബ്ബുഹ് നടത്തുന്നവരാണവർ. മനിയ തശബ്ബഹു ബിൽ ഉലമായി വൽ ഫുഖഹ. സ്വാഭാവികമായിട്ട് ജനങ്ങൾ എന്തുണ്ടാവും? ജനങ്ങൾ ചോദിക്കും. ചോദിച്ചോ എന്ന് പറഞ്ഞ നിൽക്കണം തന്നെ, എന്തും ചോദിക്കാം, ആർക്കും ചോദിക്കാം, അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ആർക്കും ചോദിക്കാം. എന്നാ ലോകത്തെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ അറിയില്ലാത്തത് അറിയില്ല എന്ന് പറയോ? സാക്ഷാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, സ്വഹാബത്ത് ധാരാളമായി പറഞ്ഞ, അയ്മത്തുൽ ഇസ്ലാമിൽ നിന്ന് ധാരാളമായി റിവായത്ത് ചെയ്യപ്പെട്ട ഇൽമിന്റെ ഒരു ഭാഗമാണ് ലാ അദ്രി. ലാദ്രി എന്നുള്ളത് ഇൽമാണ്, ഇൽമാണ്, ക്രോഡീകരിക്കപ്പെട്ട ഇൽമിൽ പെട്ടതാണ് ലാ അദ്രി. ഹദീസുകൾ ലാദ്രി ധാരാളം കാണാം, സ്വഹാബത്തിന്റെ ആസാറുകളിൽ ധാരാളം കാണാം, അയ്മത്തിന്റെ അഖ്വാലുകളിൽ ധാരാളം കാണാം. ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് പറയും, അദ്ദേഹത്തിന്റെ മസായിലുകൾ അബൂദാവൂദും അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ളയുമൊക്കെ ക്രോഡീകരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് കാണാം, ലാ അദ്രി എന്ന്. എന്നിട്ട് അവർ തന്നെ പറയാറുണ്ട്, യഥാർത്ഥത്തിൽ ലാ അദ്രി എന്നുള്ളത് മാത്രം നമ്മൾ ക്രോഡീകരിച്ചിരുന്നെങ്കിൽ ഉത്തരം ക്രോഡീകരിച്ചതിനേക്കാൾ കൂടുതൽ ക്രോഡീകരിക്കാൻ ലാ അദ്രി ഉണ്ടാകുമായിരുന്നു. അതാണ് അവര്. അറിയാത്താണെങ്കിൽ അറിയില്ല എന്ന് പറയാൻ അവർക്കൊരു നാണുണ്ടായിരുന്നില്ല. ഇന്നോ അതൊക്കെ കേൾക്കൂല്ല. അവർ ഫത്വ പറയും എന്നുള്ളതിന് പകരം ചില റിവായത്തുകളിൽ മറ്റു റിവായത്തുകൾ കാണാവുന്നത് ആസാറുകളില്ല അവരുടെ അടുക്കൽ. പിന്നെ എന്റെ ഉള്ളു പറയാൻ എന്റെ അഭിപ്രായം, എന്റെ അഭിപ്രായം അത് വെച്ചിട്ടാണ് അവർ അഭിപ്രായം കൊടുക്കുക. ജനങ്ങൾക്ക് അവനവന്റെ അഭിപ്രായം വിളമ്പു. എന്താ അതിന്റെ ഫലം? അവരും പിഴക്കും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും. ഇത് ഇൽമില്ലാത്ത ഉലമാക്കളെ പോലെ നടിച്ചു നടക്കുന്ന ആളുകളുടെ എത്ര എത്ര അധികം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിടത്ത് നമുക്ക് കാണാം, തിർമിദി ജുബൈർ ഇബ്നു നുഫൈറിൽ നിന്നും അദ്ദേഹം അബുദർദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു, ഉന്നാമ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫഖാല റസൂലുള്ള പറഞ്ഞു, ഹാദാ അവാനുൻ അവാനു യുഖ്തറസുൽ ഇൽമു മിനന്നാസ് ഹത്താ ലാ യഖ്ദറു മിൻഹു അലാ ഷൈ. ഇദാ ഇദാണ സന്ദർഭം, ജനങ്ങളിൽ നിന്ന് ഇൽമ് ഊരിയെടുക്കപ്പെടും, ഇൽമ് മാറ്റപ്പെടും, ഇൽമില്ലാതായിത്തീരും. പിന്നെ അവർക്ക് അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥത്തും അവരുടെ വിശ്വാസങ്ങളും ഇബാദത്തുകളും ഒക്കെ വെറും ഊഹങ്ങളെ പിന്തുടർന്നിട്ടുള്ളതായിരിക്കും. വെറും ഈ പറഞ്ഞ റയ്യിന്റെ പിന്നാലെ ആയിരിക്കും ഇൽമില്ലാതെ അവർ ദീനനിഷ്ഠിക്കാൻ തുടങ്ങും. ആ സന്ദർഭമാണിത്, അത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഫഖാല സിയാദ് ഇബ്നു ലബീദ്, ഇത് കേട്ടപ്പോൾ സിയാദ് ഇബ്നു ലബീദ് റളിയല്ലാഹു തആല അൻഹു നബിയോട് ചോദിച്ചു, കൈഫ യുഖ്തലസു മിന്നൽ ഇൽമ് വഖദ് ഖറഅനൽ ഖുർആൻ ഫവല്ലാഹി ലനഖറഅന്ന വലനുഖ്റിഅന്നഹു നിസാഅന വഅബ്നാഅന. റസൂലേ, ഇൽമ് എങ്ങനെയാണ് ഞങ്ങളിൽ നിന്ന് ഊരിയെടുക്കപ്പെടുക, ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുക? ഞങ്ങൾ ഖുർആൻ പഠിച്ചവരാണല്ലോ, ഞങ്ങളത് ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും പഠിപ്പിക്കുകയും ചെയ്യും, പിന്നെങ്ങനെ ഇൽമില്ലാതായിത്തീരും? ഇൽമെങ്ങനെ നഷ്ടമായി പോകും? ഖുർആൻ പഠിക്കല്ലേ, പിന്നെ ഇൽമില്ലാതെ നിങ്ങൾ പറയണത്? ഖുർആൻ പഠിക്കലില്ലേ, ഖുർആൻ പഠിപ്പിക്കപ്പെടുന്നില്ലേ, ഭാര്യമാരും മക്കളൊക്കെ പഠിക്കല്ലേ, ഒന്നിച്ചിരുന്നല്ലേ ഇപ്പൊ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കണെന്ന്? ആണും പെണ്ണൊക്കെ ഒന്നിച്ചിരുന്നാണ് പല ക്ലാസ്സുകളിലും പഠിക്കണല്ലേ. അന്ന് സഹാബത്ത് ചോദിച്ചു, റസൂൽ എങ്ങനെ ഇൽമ് പോകുക? ഞങ്ങൾ ഖുർആൻ പഠിക്കുന്നു, ഞങ്ങളെ മക്കളെ പഠിപ്പിക്കും, ഞങ്ങളെ ഭാര്യമാരെ പഠിപ്പിക്കും, ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കും, ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ പഠിപ്പിക്കും. ഫഖാല, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തക്കിലത്ക ഉമ്മുക യാ സിയാദ്, സിയാദേ നിന്റെ ഉമ്മക്ക് നീ ഒരു ഭാരമാകാതിരിക്കട്ടെ. ഒരു സജീറിന് വേണ്ടി പറയുന്ന വാക്കാണ്. ഇൻ കുൻതുല അഉദ്ദുക മിൻ ഫുഖഹായിൽ മദീന, ഞാൻ താങ്കളെ കരുതിയിരുന്നത് മദീനയിലെ ഫുഖഹാക്കളുടെ കൂട്ടത്തിലാണ്. അങ്ങനെയുള്ള താങ്കൾ പറയാവുന്നതല്ല ഈ പറഞ്ഞതിനർത്ഥം. മദീനത്തെ ഫുഖഹാക്കളുടെ കൂട്ടത്തിലാണ് താങ്കൾ, താങ്കളിൽ നിന്ന് വരാവുന്ന വാക്കല്ല വന്നിട്ടുള്ളത്. എങ്ങനെ പിന്നെ ഖുർആൻ ഇവിടെ ഉണ്ടല്ലോ, പഠിപ്പിക്കുന്നുണ്ടല്ലോ, മക്കളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവരെ മക്കൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഇൽമ് പോകും എന്ന് താങ്കൾ ചോദിക്കാൻ പാടില്ല. കാരണം ഹാദിഹി തൗറാത്തു വൽ ഇൻജീലു ഇൻദൽ യഹൂദി വൻ നസാറ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെ അടുക്കലും തൗറാത്തും ഇഞ്ചീലും ഇല്ലേ, ഫമാദാ തുഗനി അൻഹും, അതുണ്ടായിട്ട് അവർക്ക് എന്ത് ധന്യതയാണ് അതിൽ നിന്ന് കിട്ടിയത്? എന്താണ് അവർക്ക് അതിൽ നിന്ന് കിട്ടിയത്? ഖാല ജുബൈർ ഇബ്നു നുഫൈർ, ജുബൈർ ഇബ്നു നുഫൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫലഖീതു ഉബാദത്ത് ഇബ്നു സാമിത് ഫഖുൽതു അലാ തസ്മഅ മാ യഖൂലു അബുദർദ, ഞാൻ ഈ കാര്യം കേട്ടപ്പോ അബുദർദ എന്ന് കേട്ടപ്പോ ഉബാദത്ത് ഇബ്നു സാമിത്തിനോട് പറഞ്ഞു കൊടുത്തു, അബുദർദ പറയുന്നത് താങ്കൾ കേൾക്കുന്നില്ലേ, ഫഅഖ്ബർതുഹു ബില്ലദി ഖാൽ, ഈ ഹദീസ് പറഞ്ഞു കൊടുത്തു. ഖാല സദഖ അബുദർദ, അബുദർദ പറഞ്ഞത് സത്യമാണ് എന്ന് ഉബാദത്ത് ഇബ്നു സാമിത്തെ സത്യപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഉശ്തല അഖ്ബർതുക ബി ഔവലി ഇൽമിൻ യുർഫഉ മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ ഇൽമ് ഏതാണ് എന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അൽ ഖുശൂഉ, ആദ്യം ഉയർത്തപ്പെടുന്നത് ഖുശൂഉ ആണ്. യൂശിക്കു അൻ തദ്ഖുല മസ്ജിദൽ ജാമിഉ ഫലാ തറാ ഫീഹി ഖാശിഅ, മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്ന ഒരു ജമാഅത്ത് നടക്കുന്ന വലിയ പള്ളിയിൽ നീ പ്രവേശിച്ചാൽ ഖാഷിആയ അല്ലാഹുക്ക് ഖുശൂഓടുകൂടി നിസ്കരിക്കുന്ന ഒരുത്തനെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥ വരും. ആദ്യം പോക നിസ്കാരത്തിലുള്ള ഖുശൂ ആണ്. ഖുശൂ എന്ന് പറഞ്ഞ അമലുൻ ഖൽബി, ഹൃദയം കൊണ്ട് ചെയ്യേണ്ട അമലാണ്. ഹൃദയം കാര്യങ്ങൾ കൃത്യമായി ബോധത്തോടുകൂടിയിട്ട് നിസ്കരിക്കുമ്പോൾ, ഹൃദയം അടങ്ങി നിൽക്കുമ്പോൾ ഹൃദയത്തിന്റെ അടക്കത്തിന്മേൽ എല്ലാ അവയവങ്ങളും അടങ്ങും. അങ്ങനെ ഹൃദയത്തിന്റെ അടക്കത്തിൽ അവയവങ്ങളെല്ലാം അടങ്ങി നിന്നുകൊണ്ട് അള്ളാഹുക്ക് നിസ്കരിക്കുന്ന നിസ്കാരം അത് നഷ്ടപ്പെട്ടു പോകും, ഖുശൂഇല്ലാത്ത നിസ്കാരം വരും. ഇതാണ് ആദ്യം പോവുക, ഖുശൂഉ പോകും. പിന്നെ അവസാനത്തേക്ക് എത്തുമ്പോൾ നിസ്കാരവും പോകും. നിസ്കാരത്തിന്റെ രൂപത്തിലാണ് പിന്നെ ബാക്കിയുള്ളത്, പിന്നെ അതും ഇല്ലാതായിത്തീരും. എങ്ങനെയാണ് ഇത് ഉയർത്തപ്പെടുന്നത് എന്നുള്ളത് ഔഫ് ഇബ്നു മാലിക്കിന്റെ റിവായത്തിൽ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ضلالت اليهود والنصارى على ما في ايديهم من كتاب الله. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വഴികേട് അവരുടെ അടുക്കൽ അല്ലാഹുവിന്റെ കിതാബ് കയ്യിൽ ഇരുന്നിട്ടല്ലേ. ഖാല ജുബൈർ പിന്നെ തുടർച്ച അതേ രൂപത്തിൽ തന്നെ ഹദീസ് തുടർന്നു. അതേ സന്ദർഭത്തിൽ മറ്റു റിവായത്തിൽ ഇമാം അഹ്മദിന്റെ റിവായത്തിൽ കാണാം, അവലൈസ اليهود والنصارى يقرؤون التوراة والإنجيل لا يعملون بشيء منها مما فيهما مما فيها. എന്താണ് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചത്? ഇൽമ് എങ്ങനെയാണ് അവരുടെ അടുക്കൽ നിന്ന് ഉയർന്നു പോയത്? തൗറാത്ത് ഇഞ്ചിലും പോയപ്പോഴാണോ? തൗറാത്ത് ഇഞ്ചിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കെ തന്നെ ഇൽമ് അവരിൽ നിന്ന് പോയി. എങ്ങനെ? അതിലുള്ളതനുസരിച്ച് അവർ അമലി ചെയ്തില്ല. പഠിക്കാനൊക്കെ അക്ഷരങ്ങൾ പഠിക്കാൻ തൗറാത്ത് ഇഞ്ചിയിൽ അവർ പഠിക്കും, പക്ഷെ അവർക്ക് ചെയ്യാനുള്ളതോ കർമ്മങ്ങളോ അതവരുടെ റബ്ബിമാരും പുരോഹിതന്മാരും അവരുടെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കി കൊടുത്തതും വ്യാഖ്യാനിച്ചു കൊടുത്തതും എന്തോ അതനുസരിച്ചാണ് അവരുടെ അമലുണ്ടായിരുന്നത്. ഇതുപോലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? ഖുർആൻ അവരുടെ അടുക്കലുണ്ട്, സുന്നത്ത് അവരുടെ അടുക്കലുണ്ട്, സ്വഹാബത്തിന്റെ ആധാർ അവരുടെ അടുക്കലുണ്ട്, പക്ഷെ അതനുസരിച്ചാണോ ഇവർ അമലി ചെയ്യുന്നത്? അതനുസരിച്ചല്ല അമലി ചെയ്യുന്നത്. അത് പഠിച്ചറിഞ്ഞാൽ അപ്പൊ അവർ പറയും സഹാബത്തൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്, ആ കാലഘട്ടത്തിൽ അവരൊക്കെ ജീവിച്ചത് അങ്ങനെയാണ്, പക്ഷെ നമ്മളിങ്ങനെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോ നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടി വരില്ലേ. എന്നിട്ട് അവരവരുടെ കൈകൾ കൊണ്ട് വേറെ പലത് എഴുതിണ്ടാക്കും, വേറെ പറഞ്ഞു പ്രസംഗിച്ചുണ്ടാക്കും, അതനുസരിച്ചാണ് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതും ദഅവത്ത് ചെയ്യുന്നതും. അതുപോരാ, നബിയും സഹാബത്തും ജീവിച്ചത് പോരാ അവർക്ക്, അതനുസരിച്ച് അമലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അത് ആറാം നൂറ്റാണ്ടിൽ അറബിക്ക് പറ്റുമായിരിക്കും, നമുക്ക് പറ്റില്ല. പിന്നെ ഇസ്ലാം ഇങ്ങനെയാണ് ഉയർത്തപ്പെടുന്നത്. ഇൽമ് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അൽഫാളുകളെക്കാൾ ഉയർത്തപ്പെടുന്നത് എന്താണ്? അതിന്റെ മഅനികൾ, അതിന്റെ ഫിഖ്, അതിന്റെ ഇൽമ്. അത് ഉയർത്തപ്പെടുന്നതിന്റെ കാരണം അതിന്റെ അമൽ അവരൊഴിവാക്കിയാൽ, അതനുസരിച്ച് അമൽ ചെയ്യാതായാൽ ആ ഫിഖ് നഷ്ടപ്പെട്ടു, ആ ഫിഖ് നഷ്ടപ്പെട്ടു. അതാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ട് വേറൊന്നായി തീരാന്നുള്ളത്? ജനങ്ങൾക്ക് ഇന്നറിയാവുന്ന ഇസ്ലാം എന്താ? ഇന്ന് ഭൂരിഭാഗം മുസ്ലിമീങ്ങൾക്ക് അറിയാവുന്ന ഇസ്ലാം എന്താണ്? ഭൂരിഭാഗം മുസ്ലിമീങ്ങൾക്ക് അറിയാവുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയാണോ, പള്ളിന്റെ തൊട്ടൊരു ജാറം വേണം, അവിടെ ഒരു പച്ച പുതപ്പിക്കണം, കാര്യങ്ങൾ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവിടെയോ തങ്ങളടുത്തോ ബീവിന്റെ അടുത്തോ ഒക്കെ പോയി പറയണം, ഇതല്ലേ ഭൂരിഭാഗത്തിന്റെ ഇസ്ലാം? അല്ല, ഇസ്ലാം അതല്ല. അത് ഇസ്ലാമുക്ക് പുത്തനായി കൂടിച്ചേർന്നതാണെന്ന് പറഞ്ഞാൽ കണ്ണു തുറപ്പിച്ചു നോക്കും, ഇവനെ ഏതൊരു പുത്തൻവാദി എന്ന് പറയും. തൗഹീദിന്റെ കാര്യത്തിൽ പിന്നെ സുന്നത്തിന്റെ കാര്യത്തിൽ പറയണോ, ബാക്കിയുള്ള കാര്യങ്ങളിൽ പറയണോ? എങ്ങനെ അത് പോകുക? പോകുന്ന രീതി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കൈഫ അൻതും ഇദാ ലബിസത്തുകും ഫിത്ന, ഫിത്നകൾ നിങ്ങളെ വന്ന് കൂടിക്കുഴയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എങ്ങനെയാണ് ഫിത്ന നിങ്ങളിലേക്ക് വരിക? ദീൻ നഷ്ടപ്പെട്ട് ദീനിൽ ആശയക്കുഴപ്പങ്ങൾ കടന്നു വരുന്ന രീതി എങ്ങനെയാണ്? ഫിത്നകൾ കടന്നു വന്നു കഴിഞ്ഞാൽ യർബു ഫീഹ സഗീർ വയഹുറുമു ഫീഹൽ കബീർ, ഒരു ഫിത്ന, ഒരു കുഴപ്പം, ഒരു ബിദ്അത്ത് സമൂഹത്തിലേക്ക് വന്നാൽ ചെറിയ മക്കള് അത് കണ്ടു വളരും, അതനുഭവിച്ച് വളരും, വളർന്നു വലുതാകും. വലിയ ആളുകൾ, മുതിർന്ന ആളുകൾ അതിൽ ശീലിച്ച് നരച്ച് പ്രായമാകും. വയത്തഹിദുഹന്നാസു സുന്ന, അങ്ങനെ ഒരു തലമുറ അത് സുന്നത്തായി സ്വീകരിക്കും. ഒരു തലമുറ ഒരു ബിദഅത്ത് സുന്നത്തായി സ്വീകരിച്ചാൽ ഫബത്തൽ ജഹിൽ, ആ ജഹിൽ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി ഒരു തലമുറ കടന്നുപോയാൽ. ഇനി വിവരമുള്ള ഒരുത്തം വന്നിട്ട് ഫഇൻ ഗയ്യറത്ത്, ഒരാൾ വന്നിട്ട് അതെങ്ങാനും തിരുത്തിയാലോ, ശരിയായതിലേക്ക് തിരുത്തി പറഞ്ഞാലോ, ഖീല ഗയ്യറത്ത് സുന്ന, സുന്നത്ത് മാറ്റി തിരുത്തി എന്നാ പറയാം, ഒരു ബിദഅത്ത് മാറ്റി തിരുത്തും. ഇങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് ഓരോ ഇൽമും നഷ്ടപ്പെടുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയ ഒരു ഫളുണ്ട്, മൻ അഹ്യാ സുന്നത്തി കമൻ അഹ്യാനി. റസൂലുള്ളാന്റെ ഒരു സുന്നത്തൊരുത്തൻ ജീവിപ്പിച്ചാൽ റസൂലുള്ളയെ ജീവിപ്പിക്കുന്നത് പോലെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബിദഅത്തൊരുത്തൻ ജീവിപ്പിച്ചാൽ റസൂലുള്ളയെ വധിക്കുന്നതിന് തുല്യമാണ്. ഒരു സുന്നത്ത് ഒരു തലമുറയിൽ അത് ഏറ്റെടുത്ത് അടുത്ത തലമുറകൾ അത് കൈമാറുമ്പോൾ റസൂലുള്ളാന്റെ സുന്നത്ത് അവിടെ ജീവിച്ചിരിക്കുകയാണ്. നേരെ മറിച്ച് ഒരു ബിദഅത്ത് വന്ന് അത് എസ്റ്റാബ്ലിഷ് ആയി ഒരു തലമുറ പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി തിരുത്താൻ ഏത് കേട്ടാലും ചോദിക്കും ഇതിപ്പോ ഒരു പുതിയതാണല്ലോ, പുതിയതാണ്. പക്ഷേ ഇമാം ബുഖാരിന്റെ സ്വഹീഹിൽ കിടക്കുന്നുണ്ട്, ഇത് പുതിയതാണല്ലോ, അത് മുസ്ലിമിന്റെ സ്വഹീഹിൽ കിടപ്പുണ്ട്, അത് ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കിടപ്പുണ്ട്. പിന്നെ ഇങ്ങനെ ഇത് പുതിയതാകണത്, പുതിയത് എന്ന് പറഞ്ഞാൽ അത് വെറും ആപേക്ഷിക, അത് വെറും ആപേക്ഷിക. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പീഡികകളിലുണ്ടാകും പുതിയത്, അതെന്തായിരിക്കും എന്നറിയോ, ഈ ലൂയി ഫിലിപ്പും അല്ലെങ്കിൽ മറ്റേ വാൻ ഹുസൈനൊക്കെ അവരെ ഫാക്ടറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് സെക്കൻഡ് സെയിൽ നടത്തിയിട്ട് കൊണ്ടുപോയി നിൽക്കുന്ന പുതിയതായിട്ട് അവിടെ ഉണ്ടാവും. അത് ഒരുത്തം വാങ്ങുമ്പോൾ ഒരു പുതിയതാണ്, മറ്റവർക്കോ അത് സെക്കൻഡ് സെയിലാണ്. ഇപ്പം കാണുമ്പോ ഇവന് ബില്ല് കിട്ടിയത് പുതിയതായിട്ടാ, അത് പുതിയതല്ല, രണ്ട് ഒരു രണ്ട് ജനറേഷൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും, അതിന് പുതിയതെന്ന് പറയും. ഇനി ഇവിടെ ചിലപ്പോ ആന്ധ്രയെന്നും അല്ലെങ്കിൽ പിന്നെ ബംഗാളിൽ നിന്നൊക്കെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ വരും, അവരിവിടെ നിന്ന് പറയും നമ്മൾ യൂസ് ചെയ്ത വല്ല ഡ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കും, അവെല്ലാം വാരി കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മറ്റവർക്ക് കൊടുക്കും, അവർക്കത് പുതിയതാണ്. അവിടെ വെള്ളപ്പൊക്കത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കും, അവിടെ നിന്നെല്ലാം നശിച്ചു പോയ ആൾക്കാർ കൊണ്ടുപോയി കൊടുക്കും, ഒരു പുതിയ കുപ്പായം കിട്ടിയിട്ടോ എന്നവ പറയാം, അത് വേറൊരുത്തർ ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡാണ്, അതിന് പുതിയതെന്നാ പറയാം. അതൊരു ആപേക്ഷികമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിൽ പുതിയത് എന്ന് റസൂലുള്ള പറഞ്ഞൊരു പുതിയതുണ്ട്, അതിവിടെ കുറച്ച് പഴകിയിട്ടുണ്ടെന്ന് മാത്രം, വന്ന് പഴകിയിട്ടുണ്ട്. പക്ഷെ എത്ര പഴക്കമുള്ളൂ, ചിലപ്പോൾ ഒരു കൊല്ലത്തിന്റെ പഴക്കമായിരിക്കും, ചിലപ്പോൾ രണ്ടു കൊല്ലത്തിന്റെ പഴക്കമായിരിക്കും, ചിലപ്പോൾ കൊല്ലങ്ങളോളം പഴക്കമുണ്ടാകും. എത്ര പഴക്കം പോയാലും ആദ്യത്തെ മൂന്ന് തലമുറക്കാരിലേക്ക് പോകൂല, അതിന്റെ ഇപ്പുറം നിൽക്കും, അതൊക്കെ പുതിയ തന്നെ, അതിനൊന്നും പിന്നെ പഴയതെന്ന് പറയില്ല. പുതിയത് പിന്നെ ഏത്, അതിനൊക്കെ പുതിയത, പഴയത് ഏത് മാത്രമുള്ളൂ, പഴയതെന്ന് പറഞ്ഞാൽ കാല അല്ലാഹ് കാല റസൂലുഹു കാല സഹാബ, അതാണ് ദീനുൽ ഇസ്ലാമിലെ അതീഖ്. വഅലൈക്കും ബിൽ അതീഖ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അതീഖായ കാര്യം അതാണ്, അതാണ് ചിര പുരാതനമായിട്ടുള്ളത്, അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അല്ലാതെ ഈ ഇടക്ക് വന്നിട്ടുള്ള വഴിക്ക് വെച്ച് നമ്മുടെ കൊള്ളയടിച്ചു പോയിട്ടുള്ള വഴിക്കൊള്ളക്കാരായ ഈ ആളുകൾ പഠിപ്പിച്ചതിലൂടെ അല്ല, അള്ളാന്റെ കിതാബ് റസൂലുള്ളാന്റെ സുന്നത്ത് സഹാബത്തിന്റെ ആധാറുകൾ അത് പഠിച്ചിട്ടുള്ള ഉലമാക്കൾ അവരത് കൃത്യമായി അതിലേക്ക് മടക്കിത്തരും, അവരിലൂടെയാണ് നിങ്ങൾ ദീൻ പഠിക്കേണ്ടത് എന്ന് സാരം. ഞാൻ ഷെയ്ഖുൽ ഇസ്ലാം അതിനെ തുടർന്നുകൊണ്ട് പറഞ്ഞു, ഇതാണ് അവസ്ഥ, എന്താണ് ഇൽമ് ആരാണ് ഉലമാക്കൽ, എന്താണ് ഫിഖ് ആരാണ് ഫുഖഹാക്കൽ, ആരാണ് അവരല്ലാത്ത അവരെ പോലെ നടിക്കുന്ന ആളുകൾ. ഈ കാര്യം ഖുർആനിലുള്ള ബയാൻ ചെയ്തു തന്നിട്ടുണ്ട്, സുന്നത്തിൽ വളരെ വ്യക്തമായി ഏത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആൾക്കും വേർതിരിയുന്ന വിധം വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്നിരിക്കെ സുമ്മ സാറഹാല, ജനങ്ങൾക്ക് പിന്നെ ഈ അസുല് ആയി മാറി. അഗ്റബുൽ അഷ്യാ, ഏറ്റവും വിചിത്രമായ കാര്യം ഇൽമ് എന്ന് പറഞ്ഞാൽ കാല അല്ലാഹ് കാല റസൂലുഹു കാല സഹാബ, അതാണ് ഇൽമ്. ഹേയ്, അപ്പൊ ബൈബിൾ ഇൽമല്ലേ, അപ്പൊ ഗീത ഇൽമല്ലേ, ആധുനിക ശാസ്ത്രം ഇൽമല്ലേ, അതൊക്കെ നമുക്ക് ഇൽമല്ലേ എന്നാ അല്ല, കാല അല്ലാഹ് കാല റസൂലുഹു കാല സഹാബ, അതാണ് നമുക്ക് പിന്തുടരാനുള്ള ഇൽമ്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതാണ് നമുക്ക് അമൽ ചെയ്യാനുള്ളത്, അതാണ് നമുക്ക് ദഅവത്ത് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ അഖ്റബുൽ അഷ്യ, ഇതെന്തൊരു വിചിത്രമാണ്, ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്നായി തീർന്നു. ഷെയ്ഖുൽ ഇസ്ലാം 200 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ കാര്യം പറഞ്ഞത്. അല്ല, നിങ്ങൾ ഖുർആനും സുന്നത്തും പഠിച്ചിട്ട് അതാണ് നിങ്ങൾ അമൽ ചെയ്യേണ്ടത്, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരാൾ മുഹമ്മദ് നബി അല്ലാത്ത മറ്റൊരാള് അവരെ നിങ്ങൾ തക്ലീദ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അഖ്റബുൽ അശ്യ നബിന്റെ സുന്നത്ത് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം വേറെ ആരുടെയെങ്കിലും വാക്കുകൾ സ്വീകരിക്കുന്നുവെങ്കിൽ അഖ്റബുൽ അശ്യ ഇത് പറഞ്ഞാൽ അഖ്റബുൽ അശ്യ എന്താണ് പിന്നെ അറിവും ഫിഖുഹും ഇവരുടെ അടുക്കൽ ഫിഖുഹുണ്ട് പണ്ഡിതനാണ് അറിവുള്ളവരാണ് എന്ന് പറയുന്നത് ആരെക്കുറിച്ച് ബിദഅത്തും ദലാലത്തും കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് ബിദഅത്തും ദലാലത്തുകളുമാണ് ഇവരുടെ അടുക്കൽ ഇൽമ് അതായി മാറി ഇൽമ് എന്ന് പറഞ്ഞാൽ ബിദഅത്തുകളും ദലാലത്തുകളുമായി മാറി വഖിയാറു മാ ഇൻദഹും അവരുടെ അടുക്കൽ ഉള്ളതിലും ഉന്തിയത് പരിശോധിച്ചാൽ ലബുസുൽ ഹഖ് ബിൽ ബാത്തിൽ സത്യാസത്യം കൂട്ടിക്കൊഴിച്ചതേ ഉണ്ടാവുള്ളൂ പരിശുദ്ധ സത്യമുണ്ടാവില്ല ഉള്ളതിലും മുന്തിയത് ഒന്നുകിൽ പച്ചക്ക് ആരുടെയെങ്കിലും ഈ പറഞ്ഞ മാതിരി ദീനുൽ ഇസ്ലാമുമായിട്ടൊരു ബന്ധമല്ലാത്ത പുറത്തുനിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും ഒന്ന് അതാണ് അധികം ഇനി എന്തെങ്കിലും മുന്തിയത് അവരുടെ കൂട്ടത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞാലും മുന്തിയത് പരിശോധിച്ചാലോ അതോ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നു എന്നുള്ളവർ അവരുടെ അടുക്കൽ പോയി ചോദിച്ചാലോ സത്യാസത്യം കൂടിക്കുറഞ്ഞതേ ഉണ്ടാവുള്ളൂ സത്യം പച്ചക്ക് ഉണ്ടാവില്ല ഉള്ളതിൽ മുന്തിയത് അതായിരിക്കും പടപ്പുകൾക്ക് അല്ലാഹു ഫർളാക്കിയിട്ടുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും അല്ലാഹു ഫർളാക്കിയിട്ടുള്ള ഇൽമോ അത് കേട്ടാ ഞെട്ടും അതവരുടെ അവസ്ഥ വമദഹഹു അല്ലാഹു മദ്ഹ് ചെയ്തിട്ടുള്ള അല്ലാഹു സ്തുത്യർഹമായ സ്ഥാനങ്ങൾ കൊണ്ട് മദ്ഹ് ചെയ്തിട്ടുള്ളതോ ആ ഇൽമ് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അത് കാലല്ലാ കാല റസൂലുഹു കാല സഹാബ അതിന്റെ പ്രമാണങ്ങൾ സഹിതം നമ്മൾ അത് വിശദീകരിച്ചു അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ദീന് പൊളിക്കണ ഒരുത്തനാണ് ഇവൻ അല്ലെങ്കിൽ അവന് ഭ്രാന്താണ് ഇങ്ങനെ ഒരുത്തം പറഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ ദീൻ തകർക്കാൻ വന്നവനാണ് അല്ലെങ്കിൽ അവന് തലക്ക് സ്ഥിരതില്ല എന്ന് പറയും ഓന് തലക്ക് സ്ഥിരതില്ലേ ഇത്രയും കാലം ഒരു നൂറ്റാണ്ട് കാലമായി നമ്മുടെ പ്രസ്ഥാനം കെട്ടിപ്പടക്കി കൊണ്ടുവന്ന ഈ ദഅവത്തൊക്കെ ബാത്തിലാണെന്നാണോ പറയുന്നത് അപ്പം തലക്ക് സ്ഥിരതല്ലേ എന്താ ചോദിക്ക അതൊരു നൂറ്റാണ്ടായിരിക്കും വേറെ ചിലർ കുറച്ചും കൂടി നൂറ്റാണ്ട് കയറും അത് നമ്മളെ ഇമാമിങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ തക്ലീദ് ചെയ്യരുതെന്നാണോ പറയുന്നത് എന്നറിഞ്ഞ് കുറച്ചും കൂടി കയറും എത്രയൊക്കെ പോയാലും ഈ പറഞ്ഞോടത്തേക്ക് കയറാൻ അവർക്ക് കഴിയില്ല കാരണം ഇതെവിടുക്ക പോവുക ഇതടക്കുള്ള ഒരൊറ്റ ഒരു ബന്ധമല്ല കാലല്ലാ കാല റസൂലുഹു കാല സഹാബ അവിടുക്ക അവിടേക്ക് കയറാൻ അവരെ കൊണ്ട് കഴിയില്ല അപ്പൊ അവര് പിന്നെ പറയും അവൻ സിന്ദീഖാണ് അല്ല മജ്നൂനാണ് എന്ന് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും വസാറമൻ അങ്കറഹു വആദാഹു ആരാണോ ഈ ശരിയായ ഇൽമിനെയും അതിന്റെ അഹ്ലുകാരെയും ശരിയായ ഫിഖ്ഹിനെയും ഫുഖഹാക്കളോടും ശത്രുത വെച്ച് പുലർത്തുകയും അതിനെ എതിർക്കുകയും അതിനെ പരിഹസിക്കുകയും അതിനെ കളിയാക്കുകയും വസന്നഫ തഹ്രീർ മിൻഹു അതിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ട് ഗ്രന്ഥരചനകളും എഴുത്തുകളും ഒക്കെ നടത്തുന്ന ആളുകളെ അവരെ അവർ അവരെ കണ്ടാൽ വന്നഹി അൻഹു ഹുവൽ ഫഖീഹുൽ ആലിം അവരാണ് ഫഖീഹ് അവരാണ് ആലിം യഥാർത്ഥ ഇൽമിൽ നിന്ന് ജനങ്ങളെ തടയുന്ന അതിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന അതിനെ നിഷേധിക്കുന്ന ആളുകളാണ് ഇവരുടെ അടുക്കൽ ആലിം എന്നുള്ളിടത്തെത്തി ഇതാണ് നാലാമത്തെ അസ്വല് അപ്പോ എന്താണ് ഇൽമ് ആരാണ് ഉലമാ എന്താണ് ഫിഖ് ആരാണ് ഫുഖഹാക്ക് ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ബയാൻ ചെയ്തത് എന്നാൽ ആരാണ് അവരെ പോലെ നടിക്കുന്ന അവരല്ലാത്ത റുവൈബിളകളായ ഇൽമില്ലാത്ത ഇൽമിന്റെ അഹ്ലുകാരല്ലാത്ത റുഅസാ ജുഹാൽ അത് വേർതിരിക്കപ്പെട്ടിട്ട് ശരിയായ ഇൽമ് അത് പറയുന്ന ആളുകളെ പിന്നെ അവർ പരിഹസിക്കും കാലല്ലാ കാല റസൂലുഹു കാല സ്വഹാബ അതനുസരിച്ച് പോകാൻ വളരെ സിമ്പിളാണ് പക്ഷേ ജനങ്ങൾ വിദഗ്ധത്തുകളും ദലാലത്തുകളുമാണ് ഇൽമാണെന്ന് കരുതുന്നത് ഇത് പറഞ്ഞാൽ ഇത് പറയുന്ന ആളുകളെ കുറിച്ച് പറയും സിന്ധിയ കൗമജുനു ഇതിനെതിർക്കുന്ന ആളുകൾ അവരാണ് ഫഖീഹും ആലിമും എന്നുള്ളിടത്തെത്തിമാണ് ഇതാണ് അവസ്ഥ ഫ അക്തഫി ഹുന ബിഹാദൽ ഖദർ വഅസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യതവല്ലാന വഇയാകും ഫിദ്ദുനിയാ വൽ ആഖിറ വഅൻ യജ്അലന ജമീഅൻ മിനൽ ഹുദാത്തിൽ മുഹ്തദീൻ ഗൈറ ദാല്ലീന വലാ മുദല്ലീൻ وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك واتوب إليك